നാമ കർത്താവിന്റെ പങ്കപ്പാടുകളെ കുറിച്ചുള്ള അനുസ്മരണത്തിന്റെ ഒരു ശുശ്രൂഷ എന്നുള്ള നിലയിലാണ് അതിനെ കാണുന്നത്. കർത്താവ് നമുക്ക് വേണ്ടി എന്ത് സഹിച്ചു, എന്തായി തീർന്നു, ആ ക്രൂസിലൂടെ നമുക്ക് നൽകിയിട്ടുള്ള ആ നിലയിലുള്ള സാധ്യതകൾ എന്തെല്ലാമാണ്, ഈ കാര്യങ്ങൾ നാം ചിന്തിക്കുന്നത് നല്ലതാണ്. യെശയ്യാവിന്റെ പുസ്തകം 53 അധ്യായത്തിൽ ഒരു വാക്യം നമുക്ക് വായിക്കാം. എന്നാൽ യഹോവ നമ്മുടെ എല്ലാവരുടെയും അകൃത്യം അവന്റെ മേൽ ചുമത്തി. 6 വാക്യമാണ്. കർത്താവായ യേശു ക്രിസ്തുവിന്റെ മേൽ നമ്മുടെ അകൃത്യം, നമ്മുടെ ശിക്ഷാവിധി ദൈവം ചുമത്തി എന്നാണ് നാം അവിടെ കാണുന്നത്. കർത്താവായ യേശു ക്രിസ്തു ക്രൂശിന്മേൽ സഹിച്ചത്, അവിടുന്ന് അനുഭവിച്ചത്, അത് പ്രധാനമായിട്ടും 3 തരത്തിലുള്ള വേദനകളാണ്. ഒന്ന് എന്ന് പറയുന്നത് ശാരീരികമായ പീഡനങ്ങളാണ്. ഒരു ഒരു ദിവസത്തിന്റെ കുറച്ച് സമയം മാത്രമേ അത് നീണ്ടു നിന്നുള്ളൂ എങ്കിലും മറ്റു പല കർത്താവിനോടൊപ്പം ക്രൂശിച്ച കള്ളന്മാരോ അല്ലെങ്കിൽ ആ കാലഘട്ടത്തിലെ ക്രൂശിക്കപ്പെടുന്ന പലർക്കും ചിലപ്പോൾ ദിവസങ്ങളോളം അവര് ക്രൂശിന്മേലെ തൂങ്ങിക്കിടക്കും. കർത്താവിനെ സംബന്ധിച്ചിടത്തോളം ആ വേദന വളരെ ചുരുങ്ങിയ ഒരു സമയമായിരുന്നു, പക്ഷേ അത് അതിന്റെ എല്ലാ തീവ്രതയോടും കൂടെ കർത്താവ് അനുഭവിക്കുകയാണ് ചെയ്തത്. ഗെത്സെമന തോട്ടത്തിൽ നിന്ന് തലേന്ന് രാത്രി കർത്താവിനെ പിടിച്ചുകൊണ്ട് പോകുന്ന സമയം മുതൽ പിറ്റേന്ന് പിതാവെ ഞാൻ എന്റെ ആത്മാവിനെ തൃക്കയിൽ ഏൽപ്പിക്കുന്നു എന്ന് പറഞ്ഞ് ജീവനെ പിതാവിനെ ഏൽപ്പിച്ച് കടന്നു പോകുന്ന ആ നിമിഷം വരെ ഒട്ടേറെ പീഡനങ്ങളിലൂടെ, ശാരീരികമായ പീഡനങ്ങളിലൂടെ കർത്താവ് കടന്നുപോയി. തലേ ദിവസം മുതല് ആദ്യ അന്ന് ആ പകൽ മുഴുവൻ താന് ഒന്നും ഭക്ഷിച്ചതായിട്ട് നമ്മൾ കാണുന്നില്ല. ക്രൂശിന്മേൽ കിടന്നപ്പോൾ ദാഹം തീർക്കാനായിട്ട് ചുണ്ട് നനച്ചത്, അതൊഴിച്ചാല് ആ നിലയിൽ കുടിപ്പാനായിട്ടും വേറെ ഒന്നും ലഭിച്ചില്ല. അതുപോലെ തന്നെ താന് അടിയേറ്റു, തന്റെ പുറം ആ നിലയില് ഉഴവുചാലികൾ പോലെ നീളത്തിലെ കീറി, രക്തം ആ നിലയിൽ ഒഴുകി, തലയില് മുൾമുടി വെച്ച് അടിച്ചപ്പോൾ രക്തം അവിടെ നിന്നും വാർന്നൊഴുകി, പലതരത്തിലുള്ള ശാരീരികമായ പീഡനങ്ങളിലൂടെ അവിടുന്ന് കടന്നുപോയി. അവിടുന്ന് ആ നിലയില് പകലത്തെ ചൂടും അധ്വാനവും ആ മാനസിക സമ്മർദ്ദവും എല്ലാം സഹിച്ച് ആ ഭാരമേറിയ മരക്കുരിശുമായിട്ട് ഗോൾഗോഥയുടെ ആ കയറ്റം നടന്നു കയറുകയും ഇടയ്ക്ക് അല്പനേരം കുറേനക്കാരനായ ശിമോൻ അത് സഹായിയായിട്ടുണ്ടായിരുന്നെങ്കിലും പീഡനങ്ങള്, പല രീതിയിലുള്ള രക്തച്ചൊരിച്ചിലുകള് ഇതിലൂടെ എല്ലാം കടന്നുപോയി അവിടുന്ന് ആ ഗോൾഗോഥയിൽ വന്നപ്പോ തന്നെ ക്രൂശ് മരത്തോടെ ചേർത്ത് കൈകളും കാലുകളും ആണി ചേർത്ത് അടിച്ചതിന് ശേഷം അവിടുത്തെ രീതി, നാം ക്രൂശീകരണത്തെ കുറിച്ച് പലയിടത്തായിട്ട് വായിക്കുന്നത് അതിന്റെ ആ ക്രൂശിക്കപ്പെടുന്ന ആളിനെ നിലത്ത് ക്രൂശ് ഹൊറിസോണ്ടലായിട്ട് കിടത്തിയതിനു ശേഷം അതില് ആളിനെ കൈയും കാലും ചേർത്ത് ആണിയടിച്ചതിനു ശേഷം ആ ക്രൂശുമെല്ലാം ഉയർത്തും. ഉയർത്തുമ്പോൾ തന്നെ അതിന്റെ ചുവട് നീക്കി നീക്കി കൊണ്ടുവന്ന് നേരത്തെ അത് ഉറപ്പിക്കാനായിട്ട് എടുത്ത കുഴിയിലേക്ക് ആ നിലയില് പെട്ടെന്ന് അങ്ങ് അതിന്റെ ചുവട് പെട്ടെന്ന് അങ്ങ് തള്ളിയിടുകയാണ് ചെയ്യുന്നത്. ആ അങ്ങനെ തള്ളിയിടപ്പെടുമ്പോ തിരശ്ചീനമായിട്ട് ഓ കൈകളും കാലുകളും മാത്രം ആ നിലയിലെ ക്രൂശുമായിട്ട് ബന്ധപ്പെട്ട് അങ്ങനെ കിടക്കുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം ആ പെട്ടെന്ന് ഉള്ള ആ ഷോക്കില് തന്റെ കൈകാലുകള് അസ്ഥികളെ ബന്ധം വിട്ടു. നാം കാണുന്നുണ്ടല്ലോ എന്റെ അസ്ഥികൾ എല്ലാം ബന്ധം വിട്ടിരിക്കുന്നു എന്ന് കർത്താവിനെ കുറിച്ച് വായിക്കുന്നത് അക്ഷരാർത്ഥത്തിൽ തന്നെ ആ നിലയിലാണ്. ക്രൂശമെല്ലാം ഉയർത്തി അതിന്റെ ചുവട് ആ കുഴിയിലേക്ക് തള്ളിയിടുമ്പോ ഓ ആ ഷോക്കില് ആ നിലയില് അസ്ഥികള് ബന്ധം വിടുന്നു. അങ്ങനെ കിടക്കുമ്പോ അങ്ങനെ കിടക്കുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം രക്തം ധാരാളമായിട്ട് വാർന്നുപോയിട്ടുണ്ട്, ശാരീരികമായിട്ട് ക്ഷീണങ്ങളുണ്ട്. എങ്കിലും എങ്ങനെയാണ് യേശു മരിച്ചത് എന്നതിനെ കുറിച്ച് ആധുനിക സയൻസിന്റെ അടിസ്ഥാനത്തിൽ പലരെ ചിന്തിക്കുകയും പലരും എഴുതുകയും ചെയ്തിട്ടുണ്ട്. അവരെ പറയുന്നത് അങ്ങനെ തൂങ്ങിക്കിടക്കുന്ന രണ്ട് കൈകളും രണ്ട് സ്ഥലങ്ങളിലേക്ക് വിരിച്ച് അങ്ങനെ തൂങ്ങിക്കിടക്കുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും പ്രയാസമുള്ള ഒരു കാര്യമെന്ന് പറയുന്നത് ശ്വാസം എടുക്കുന്നതാണ്. കൈകളെ രണ്ടു വശത്തേക്കും പൊക്കി ആണിയടിച്ചു കഴിയുമ്പോ താണു കിടക്കുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം ശ്വാസമെടുക്കുന്നത് വലിയ പ്രയാസമുള്ള ഒരു കാര്യമാണ്. അങ്ങനെ വേണ്ടത്ര ശ്വാസം കിട്ടാതെ വരുമ്പോ ഉള്ളില് ശ്വാസകോശത്തില് കാർബൺ ഡയോക്സൈഡ് നിറയുകയും വേണ്ട ഓക്സിജൻ കിട്ടാതെ ആ ഓക്സിജന് വേണ്ടി ഉള്ള ആ ശരീരത്തിന്റെ ഒരു ദാഹം, അതിന്റെ ഫലമായിട്ട് ആ ക്രൂശിലെ കിടക്കുന്ന ആള് കാലുകള് താൻ ആ തടിയില് ഉറപ്പിച്ച് ഒന്ന് ഉയർന്ന് ശ്വാസകോശത്തിന് ആവശ്യമായ ഓക്സിജൻ എടുക്കാൻ വേണ്ടിയുള്ള ശ്രമം നടത്താറുണ്ട്. അങ്ങനെ അയാളുടെ ശ്വാസകോശത്തിന് ആവശ്യത്തിന് ഓക്സിജൻ ലഭിച്ചാൽ അയാളുടെ മരണം താമസിച്ചു പോകുമല്ലോ എന്നുള്ളതുകൊണ്ട് പടയാളികള് അയാളുടെ കാലുകള് അടിച്ച് ഓടിക്കാറുണ്ട്. അടിച്ചോടിക്കുമ്പോ അയാൾക്ക് കാലിന്മേൽ കിളന്ന് നിന്ന് അങ്ങനെ ശ്വാസമെടുക്കാനേ കഴിയാതെ പോകും. കർത്താവിന്റെ അസ്ഥികളൊന്നും ആ നിലയില് ഓടിച്ചതായിട്ട് നമ്മൾ കാണുന്നില്ല. പടയാളികൾ വന്നപ്പോഴേക്കും യേശു മരിച്ചിരുന്നു. യേശുവിന്റെ ആ കാലിലെ അസ്ഥികൾ ആ നിലയിൽ ഓടിച്ചില്ലെങ്കിലും അവിടത്തേക്ക് ആ നിലയിലെ വേണ്ടത്ര ശ്വാസം കിട്ടാതെ കാർബൺ ഡയോക്സൈഡ് ശ്വാസകോശങ്ങളിൽ നിറഞ്ഞും തലച്ചോറിലേക്ക് ഉള്ള വേണ്ട ഓക്സിജൻ ലഭിക്കാതെയും ആ നിലയിലെല്ലാം ചേർന്ന് വേണ്ടത്ര ഓക്സിജൻ ശ്വാസകോശങ്ങളിൽ ലഭിക്കാതെ വന്ന് തലച്ചോറിൽ ലഭിക്കാതെ വരുമ്പോ ഈയിടെ അടുത്തിടെ ഒരു സഹോദരനെ കുറിച്ച് ഞങ്ങള് ഒരു ഹോസ്പിറ്റലില് ഏതാണ്ട് ഇതിന് സമാനമായ ശ്വാസമുട്ടലിന്റെ പ്രയാസത്തിന് ഹോസ്പിറ്റലിലാക്കിയ ഒരാളെ കുറിച്ച് ഡോക്ടർമാര് പറഞ്ഞത് കേൾക്കുകയുണ്ടായി. ഡോക്ടർമാര് പറഞ്ഞത് രണ്ടു മൂന്ന് തരത്തില് കാര്യങ്ങൾ സംഭവിക്കാം. ശ്വാസകോശത്തില് ഓക്സിജൻ ലഭിക്കാതെ വരുമ്പോ അത് തലച്ചോറില് വേണ്ട ഓക്സിജൻ ലഭിക്കാതെ വരുമ്പോ തലച്ചോറിന്റെ പ്രവർത്തനം നിന്ന് പോകാം, ഒരു ഹാർട്ട് അറ്റാക്ക് ഉണ്ടാകാം, കിഡ്നികൾ വീക്കായി പോകാം. കർത്താവിനെ സംബന്ധിച്ചിടത്തോളം ശ്വാസം കിട്ടാതെ പിടയുകയും ആ നിലയിലൊരു അദ്ദേഹത്തെ കർത്താവിന്റെ മരണത്തെ കുറിച്ച് എഴുതിയിരിക്കുന്ന ഒരു ഡോക്ടർ എഴുതിയിരിക്കുന്നു, അതിനെയെല്ലാം തുടർന്ന് ഈ പീഡനങ്ങളെല്ലാം മൂലം ഉണ്ടായ ഒരു ഹാർട്ട് അറ്റാക്കാണ് സത്യത്തിൽ ഉണ്ടായ ആ മരണത്തിന് കാരണമായി തീർന്നത് എന്നൊക്കെ എഴുതാറുണ്ട്. നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇതിന്റെ ഒത്തിരി വിശദാംശങ്ങളിലേക്ക് കടന്നു പോകാറ് നമ്മൾ പലപ്പോഴും ചെയ്യാറില്ലെങ്കിലും കർത്താവ് ക്രൂശില് 5-6 മണിക്കൂർ അനുഭവിച്ച പീഡനം, വേദന, അല്ലെങ്കിൽ തലേന്ന് മുതൽ ഉണ്ടായ ശാരീരികമായ പീഡനം, അതൊരു വലിയ പീഡനം തന്നെയായിരുന്നു. ഒരു ഇന്ന് ലോകം കണ്ടുപിടിച്ചിട്ടുള്ളതിൽ വെച്ച് ഏറ്റവും ക്രൂരമായി പീഡിപ്പിച്ച് ഒരാളെ കൊല്ലുന്നതിനുള്ള ഇതുപോലെ ഒരു ഉപകരണം, ക്രൂശ് പോലെ ഒന്ന്, റോമാക്കാര് കണ്ടെത്തിയ ആ നിലയിലൊരു ശിക്ഷ വിധിയുടെ ആ നിലയിലുള്ള ഒരു ഉപകരണം മറ്റൊന്ന് ഇന്നത്തെ കാലഘട്ടത്തിലില്ല. അങ്ങനെ ശാരീരികമായ വലിയ പീഡകളിലൂടെ കർത്താവ് കടന്നുപോയി ക്രൂശില് താൻ അനുഭവിച്ച ഒരു കാര്യമാണ്. രണ്ടാമത്തെ കാര്യം കർത്താവിനെ സംബന്ധിച്ചിടത്തോളം അവിടുന്ന് ഈ ക്രൂശില് പാപം മുഴുവൻ, ഈ ലോകത്തിന്റെ പാപം മുഴുവൻ തന്റെ മേലെ ചുമത്തപ്പെട്ടപ്പോ വ്യക്തിപരമായിട്ട് തൃത്വത്തിൽ രണ്ടാമൻ എന്നുള്ള നിലയിൽ പുത്രൻ തമ്പുരാന് അത് ഒട്ടും സഹിക്കാനൊക്കുന്ന കാര്യമല്ല. ഒരു ദേവദാസൻ നമുക്കറിയാവുന്ന സാക്ബേർ അതിനൊരു വളരെ നമുക്ക് പെട്ടെന്ന് മനസ്സിലാകാൻ വേണ്ടി ഒരു ഉദാഹരണം പറഞ്ഞിട്ടുണ്ട്. ഒരു നല്ല വെള്ള ഉടുപ്പും ഷർട്ടും ഒക്കെ ധരിച്ച് ഉടുപ്പും വസ്ത്രം ധരിച്ച് വരുന്ന ഒരാൾ ഈ ചിലപ്പോഴ് നമ്മുടെ ഈ സെപ്റ്റിക് ടാങ്കുകളൊക്കെ നിറഞ്ഞു കഴിയുമ്പോൾ ചില ആളുകൾ വന്നിട്ട് അതിന്റെ മൂടിയെടുത്ത് മാറ്റി ആ സെപ്റ്റിക് ടാങ്കിലുള്ള വിസർജ്യ വസ്തുക്കളെല്ലാം അവിടെ നിന്ന് വാരി വേറൊരു കുഴിയിലാക്കി അത് ക്ലീൻ ആക്കുന്നത് നിങ്ങൾ കണ്ടിട്ടുണ്ടല്ലോ. ആ നിലയിൽ നിറഞ്ഞു കിടക്കുന്ന വിസർജ്യ വസ്തുക്കൾ കൊണ്ട് നിറഞ്ഞു കിടക്കുന്ന ഒരു കുഴിയിലേക്ക് വെള്ള വസ്ത്രം ധരിച്ച് വളരെ നിർമ്മലനായ ഒരാളെ തള്ളിയിട്ടാൽ അയാൾക്ക് തോന്നുന്ന ഒരറപ്പ്, അത് വളരെ കർത്താവായ യേശുക്രിസ്തു അനുഭവിച്ച ആ പാപത്തിന്റെ ചേറ്റിൽ വീണപ്പോ അത് വളരെ ചെറിയൊരു ഉദാഹരണമാണ്. ദൈവം അവിടത്തേക്ക് പാപം കണ്ടുകൂടാത്തവണ്ണം ഉള്ളവനാണ് അവിടുന്ന്. യേശുക്രിസ്തു ദൈവമായിരുന്നു, ദുഷ്ടതയിലെ ദൈവമായിരുന്നു. അവിടുന്ന് ഭൂമിയിൽ വന്നപ്പോഴും എന്തായിരുന്നു? അവിടുന്ന് ദൈവമായിരുന്നു. നാം അങ്ങനെയുള്ള വിശുദ്ധനായ ദൈവത്തിന്, പാപം കണ്ടുകൂടാത്തവനായ ദൈവത്തിന് ആ പാപം മുഴുവന് സ്വന്തം ദേഹത്ത് അനുഭവിക്കുന്ന, ഏറ്റെടുക്കുന്ന ഒരു കാര്യം എത്ര ദുസ്സഹമായ ഒരു കാര്യമായിരിക്കും എന്ന് നമുക്ക് ഓർക്കാവുന്നതേ ഉള്ളൂ. ദൈവത്തെ സംബന്ധിച്ചിടത്തോളം ഈ യോബിന്റെ പുസ്തകം 15-ാം അധ്യായത്തിലല്ലേ നമ്മൾ കാണുന്നത് സ്വർഗം പോലും തൃക്കണ്ണിന് നിർബലമല്ല എന്ന് നമ്മൾ ഒരു വചനം കാണുന്നു. അതായത് അവിടുന്ന് അതിപരിശുദ്ധനായ ദൈവത്തെ സംബന്ധിച്ചിടത്തോളം സ്വർഗം പോലും തൃക്കണ്ണിന് നിർമ്മലമല്ല. 15-ാം അധ്യായം യോബിന്റെ പുസ്തകം 15-ാം അധ്യായം അതിന്റെ 15-ാമത്തെ വചനമാണ്. ദൈവം ഇരുന്നരുളുന്ന സ്വർഗം പോലും അവിടുത്തെ തൃക്കണ്ണിന് നിർമ്മലമല്ല എന്നായിരിക്കുമ്പോ, പാപം കണ്ടുകൂടാത്തവൻ ആ നിലയിൽ ഉള്ളവനായിരിക്കുമ്പോ തന്റെ അസ്തിത്വം തന്നെ അങ്ങനെയാണ്. പാപത്തിന്റെ സ്പർശം പോലും അത് കാണുക പോലും ചെയ്യാൻ ഒക്കാതവണ്ണമുള്ള ആ നിലയിലുള്ള ദൈവമാണ് ഈ സകല ലോകത്തിന്റെയും പാപം തന്റെ മേൽ പേറിയത് എന്ന് പറയുമ്പോ, ഓ, അവിടുന്ന് നീതിമാനായ ദൈവം അവിടുത്തെ പാപമാക്കി മാറ്റി. ആ സമയത്തെ കുറിച്ച് പറയുന്നത് താനെ പാപമായി തീർന്നു. ലോകത്തിന് മുഴുവൻ പാപം ആ നിലയിലെ വഹിക്കപ്പെട്ട ആ രംഗത്ത് നിർമ്മലനായ ദൈവത്തെ സംബന്ധിച്ചിടത്തോളം, കർത്താവിനെ സംബന്ധിച്ചിടത്തോളം അത് എത്ര ദുസ്സഹമായ ഒരു കാര്യമായിരിക്കും. ആ ദൈവത്തിന്റെ പിതാവിന്റെ പാപത്തോടുള്ള ആ ക്രോധാഗ്നിയില് വെന്ത് കരിവാളിച്ചു പോയി. കണ്ടാൽ അവിടുത്തെ ആകൃതി പോലും ആ നിലയിൽ മാറിപ്പോയി. ഒരു ജോൺ പൈപ്പർ എന്ന് പറയുന്ന ഒരു ദൈവദാസൻ എഴുതിയ ഒരു കാര്യം, അത് കോട്ടി ചെയ്തുകൊണ്ട് ജീവമൊഴിയിലെ ഒരു സഹോദരന് ഒരു ലേഖനം എഴുതിയത് ഞാൻ ഓർക്കുന്നുണ്ട്. അവിടെ അദ്ദേഹം പറയുന്നത് കർത്താവായ യേശു ക്രിസ്തുവിനെ സാധാരണഗതിയിലെ, ജോൺ പൈപ്പർ എന്ന് പറയുന്ന ദൈവദാസന് എഴുതിയിരിക്കുന്നത്, കർത്താവിനെ സാധാരണഗതിയിലെ കുഞ്ഞാടിനോടാണ് സാദൃശ്യപ്പെടുത്താറുള്ളത്. കുഞ്ഞാട്, കുഞ്ഞാട് എന്താണ്? വളരെ നിർബലമായ ഒന്നാണ്. ഒരു ചെളിയിലും വീഴാതെ, എവിടെയെങ്കിലും ഒരു ചെളിയുണ്ടെങ്കിൽ ആടിന് വലിയ പ്രയാസമാണ്. അങ്ങനെയുള്ള കുഞ്ഞാടിനോട് സാദൃശ്യപ്പെടുത്തിയാണ് കർത്താവിനെ ദൈവവചനത്തിന് കൂടുതലെടുത്തും നമ്മൾ കാണുന്നത്. ഇതാ ലോകത്തിന്റെ പാപത്തെ ചുമക്കുന്ന ദൈവത്തിന്റെ കുഞ്ഞാട് എന്ന യോഹന്നാൻ സ്നാപകൻ ആ നിലയിൽ ആദ്യം ചിത്രീകരിക്കുന്നത് നമ്മൾ കാണുന്നുണ്ടല്ലോ. അങ്ങനെയുള്ള കുഞ്ഞാട് എന്ന് യേശുവിനെ ചിത്രീകരിക്കുന്നത് നമുക്കും കർത്താവിനെ സംബന്ധിച്ചിടത്തോളം ആ ഒരു പ്രതീകം വളരെ സ്വീകാര്യമായ ഒന്നാണ്. എന്നാൽ നമ്മൾ ഒട്ടും പ്രതീക്ഷിക്കാത്ത ഒരു പ്രതീകം കർത്താവായ യേശു ക്രിസ്തുവിനെ സംബന്ധിച്ചിടത്തോളം ബൈബിളിൽ ഇത് രേഖപ്പെടുത്തിയിട്ടുണ്ട്. അതെന്താണെന്നറിയാമോ? യേശുവിനെ പാമ്പിനോടൊരു സാദൃശ്യപ്പെടുത്തി പറഞ്ഞിട്ടുണ്ട്. പാമ്പ്, പാമ്പെന്ന് കേൾക്കുമ്പോൾ തന്നെ, നമ്മൾ സർപ്പം എന്ന് കേൾക്കുമ്പോൾ തന്നെ, ഓ, ഏദൻ തോട്ടത്തിൽ വന്ന് ഹവ്വായെ വഞ്ചിച്ച, സാത്താന്റെ ഉപകരണമായി തീർന്ന ആ ഒരു ജീവിയാണ് നമ്മൾ ഓർക്കുന്നത്. നമുക്ക് അറപ്പും വെറുപ്പുമായ ആ നിലയിലുള്ള പാമ്പിനോട് കർത്താവിനെ സാദൃശ്യപ്പെടുത്തി ഒരു ഭാഗത്ത് പറഞ്ഞിട്ടുണ്ട്. അത് ഏത് ഭാഗത്താണെന്ന് അറിയാമോ? കർത്താവായ യേശു ക്രിസ്തു ഈ ക്രൂശില് ആ നിലയിൽ ഉയർത്തപ്പെടുന്ന ഒരു രംഗത്തോട് ചേർത്താണ് യേശുവിനെ പാമ്പിനോട് ഉപമിച്ച് പറഞ്ഞിരിക്കുന്നത്. യോഹന്നാന്റെ സുവിശേഷം 3-ാം അധ്യായം, 3-ാം അധ്യായത്തിലെ നിക്കോദേമോസിനോട് കർത്താവ് സംസാരിക്കുന്ന ഭാഗമുണ്ടല്ലോ. സംസാരിക്കുമ്പോ അതിന്റെ 14-ാമത്തെ വാക്യം, മോശ മരുഭൂമിയിൽ സർപ്പത്തെ ഉയർത്തിയതുപോലെ മനുഷ്യപുത്രനെയും ഉയർത്തേണ്ടതാകുന്നു. നോക്കുക, അവിടെ മോശ മരുഭൂമിയിലെ പണ്ട് പിച്ചള സർപ്പത്തെ ഉയർത്തി ആ രംഗത്തോട് സാദൃശ്യപ്പെടുത്തി യേശു തന്നെ തന്നെ ചിത്രീകരിക്കുകയാണ്. ഒരു സർപ്പത്തോടെ യേശുവിനെ സാദൃശ്യപ്പെടുത്തിയിരിക്കും. നമുക്ക് അറപ്പും വെറുപ്പുമായ, വിഷമുള്ള, ഓ, പിശാചിനാൽ ഉപയോഗിക്കപ്പെട്ട, ദൈവത്താലെ ശപിക്കപ്പെട്ട ആ സർപ്പത്തോട് ഓ പുത്രൻ തമ്പുരാനെ സാദൃശ്യപ്പെടുത്തിയത് എന്തുകൊണ്ടാ? എവിടെയാണ് അങ്ങനെ സാദൃശ്യപ്പെടുത്തിയത്? നോക്കുക, മനുഷ്യപുത്രനെ ഉയർത്തുക, സർപ്പത്തെ ഉയർത്തിയതുപോലെ മനുഷ്യപുത്രനെ ഉയർത്തേണ്ടതാകും. ഉയർത്തുക എന്നവിടെ ഉദ്ദേശിക്കുന്നത് ക്രൂശിന്മേൽ ഉയർത്തപ്പെടുന്ന ആ രംഗത്തെയാണ്. ആ ഒരു രംഗത്ത് നോക്കുക, ദൈവപുത്രനെ സർപ്പത്തോട് സാദൃശ്യപ്പെടുത്തിയിരിക്കും. ഒരു പക്ഷേ മരുഭൂമിയില് ആ നിലയില് ഉയർത്തപ്പെടാനായിട്ട് യേശുവിനെ കുറിച്ച് പറഞ്ഞു വരുമ്പോ ഒരു ഉദാഹരണം ഉപയോഗിക്കണമെങ്കിൽ സത്യത്തിൽ ഇതിനേക്കാൾ നല്ല ഉദാഹരണമില്ലേ? മോശ മരുഭൂമിയിൽ ഉയർത്തിയ വടി പോലെ മനുഷ്യപുത്രനെ ഉയർത്തേണ്ടതാകുന്നു എന്ന് പറയാമല്ലോ. മരുഭൂമിയില് ഇസ്രായേൽ മക്കൾ കടന്നു വന്ന ആ രംഗവുമായിട്ട് ചേർത്ത് ഒരു പ്രതീകം എടുക്കണമെന്ന് വന്നാൽ അങ്ങനെ വേണമെങ്കിൽ പറയാമല്ലോ. മോശ എന്ത് ചെയ്തു? വടി ഉയർത്തി, വടി ഉയർത്തി പലയിടത്തും വിടുതൽ നൽകി. അങ്ങനെയുണ്ടെങ്കിൽ മോശ മരുഭൂമിയിൽ ഉയർത്തിയ വടി പോലെ മനുഷ്യപുത്രൻ ഉയർത്തപ്പെടേണ്ടതാകുന്നു എന്ന് പറയാമായിരുന്നു. പക്ഷേ സർപ്പത്തോട് ചേർത്ത് അവിടെ പറഞ്ഞത് എന്തുകൊണ്ടാ? ആ ഓ ക്രൂശില് കുഞ്ഞാട് സർപ്പമായി മാറുന്ന ഒരു പ്രക്രിയയാണ് അത്. ഞാൻ പറഞ്ഞത് വ്യക്തമായോ? ഓ ആ പാപത്തിന്റെ മുഴു ലോകത്തിന്റെയും പാപം, സ്വർഗം പോലും തൃക്കണ്ണന് നിർമ്മലമല്ലാതെ ഇരിക്കുന്ന ആ മഹാപരിശുദ്ധനായ ദൈവത്തിന്റെ മേൽ ചുമത്തിയപ്പോ പിതാവിന് അത് നോക്കാൻ ഒക്കാതെ വന്ന പിതാവ് മുഖം തിരിച്ചു കളഞ്ഞു. അത്ര ഒരു ഒരു ട്രാൻസ്ഫോർമേഷനാണ് നടക്കുന്നത്. ഒരു കുഞ്ഞാട് ഒരു പാമ്പായി മാറുന്ന, ഭീകരരൂപിയായ ഒരു പാമ്പായി മാറിയാൽ നമ്മൾ എത്ര അറപ്പോടും വെറുപ്പോടും കൂടി അതിനെ കാണുമോ? ക്രൂശിന്മയിൽ അങ്ങനെ ഒരു രൂപമാണ് കിടക്കുന്നത്. ദൈവത്തിന്റെ ക്രോധാഗ്നിയിൽ കരിവാളിച്ച് ആ നിലയിൽ കിടക്കുന്നു. കണ്ടാൽ മനുഷ്യനല്ലാത്ത എന്ന് തോന്നുമാർ, അവന്റെ ആകൃതി പോലും മാറിപ്പോകുമാർ ആ നിലയിൽ. എന്തിനു വേണ്ടി പ്രിയരെ? കർത്താവ് ഈ നിലയില് ഓ താൻ ഇങ്ങനെ ഒരു എല്ലാവരാലും നിന്ദിക്കപ്പെടുന്ന ആ നിലയിൽ ഒരു മരണം ഏറ്റെടുക്കേണ്ടി വന്നു. എന്തുകൊണ്ട് കുഞ്ഞാട് സർപ്പമായി തീർന്ന് സർപ്പത്തോട് ഉപമിച്ച് പറയേണ്ടതായിട്ട് വന്നു? കർത്താവിനെ കുറിച്ച് ഒരേ ഒരു രംഗത്ത് മാത്രമേ, ഇതുപോലെ ഉയർത്തപ്പെടുന്ന ക്രൂശിന്മേൽ തൂങ്ങപ്പെടുന്ന ആ രംഗത്ത് മാത്രമേ സർപ്പത്തോട് ചേർത്ത് പറഞ്ഞിട്ടുള്ളൂ. നോക്കുക, അവിടെ ആ മുഴു പാപത്തിന്റെയും ഭീകരത ചിത്രീകരിക്കാൻ സർപ്പത്തിന്റെ ഉദാഹരണം എടുത്താലേ ശരിയാകുകയുള്ളൂ. പാപം എത്ര മാരകമായ ഒരു കാര്യമാണ്, എത്ര ഭീകരമായ ഒരു കാര്യമാണ്. ആ പാപത്തിന്റെ മത്തോളം അവിടുന്ന് പാപം കണ്ടുകൂടാത്തവന് ഊറ്റി കുടിക്കുക എന്ന് പറഞ്ഞാൽ അതെത്ര കഠോരമായ ഒരു കാര്യമായിരിക്കും. നമുക്കൊരിക്കലും നമ്മുടെ ഏറ്റവും വലിയ സങ്കല്പത്തിൽ പോലും നമുക്ക് സങ്കല്പിക്കാൻ ഒക്കാതവണ്ണം വലിയ ഒരു മാനസികമായ വ്യഥയിലൂടെയും ഒക്കെയാണ് കർത്താവ് കടന്നുപോയത്. പലപ്പോഴും നമ്മൾ കർത്താവായ യേശു ക്രിസ്തുവിന്റെ കഷ്ടാനുഭവങ്ങളുടെ അനുസ്മരണം എന്ന നിലയിൽ ഈ കാര്യത്തോട് ബന്ധപ്പെട്ട് വരുമ്പോ കർത്താവ് അടിയേറ്റതും ചാട്ടവാറുകൊണ്ട് അടിയേറ്റു, മുൾക്കിരീടം വെച്ച് ആഞ്ഞടിച്ചു, ഇങ്ങനെയൊക്കെയുള്ള ചില നേരിയ ചില ശാരീരിക പീഡനങ്ങളെ കുറിച്ച് മാത്രമേ നമ്മൾ ഓർക്കാറുള്ളൂ. എന്നാൽ ആ ശാരീരിക പീഡനങ്ങളെ, നമ്മൾ ആദ്യം പറഞ്ഞ ആ ശാരീരിക പീഡനങ്ങളെ നിഷ്പ്രഭമാക്കുമാർ എത്ര വലിയൊരു വ്യഥയിലൂടെയാണ് അവിടുന്ന് കടന്നുപോയത്. യെശയ്യാവിന്റെ പുസ്തകത്തിൽ നമ്മൾ അത് കാണുന്നുണ്ട്. അവിടുന്ന് കടന്നുപോയ ആ ഒരു വ്യഥ ആ വ്യഥ സത്യത്തിൽ ഒരു ശാരീരിക പീഡനം കൊണ്ടുണ്ടാകാവുന്ന ഒരു വ്യഥയല്ല. ശാരീരിക പീഡനം ഒരുപക്ഷെ കർത്താവിന്റെ ശിഷ്യന്മാരായ ചിലര് ഇതിനേക്കാൾ കൂടുതൽ നേരം ശാരീരിക പീഡനങ്ങളിലൂടെ കടന്നുപോയിട്ടുണ്ട്. പക്ഷെ അവർക്ക് ആർക്കും ഈ നിലയിലുള്ള ഒരു പാപം അവരുടെ മേൽ ചുമത്തപ്പെട്ടത് മൂലമുള്ള ഒരു സമ്മർദ്ദവും വ്യഥയിലൂടെയും കടന്നുപോകേണ്ടതായിട്ട് വന്നിട്ടില്ല. നോക്കുക, പ്രിയമുള്ളവരെ, കുഞ്ഞാട്, പരിശുദ്ധനായ കുഞ്ഞാട് സർപ്പമായി മാറത്തുന്ന ആ ഒരു പ്രക്രിയയാണ് ക്രൂശിന്മേൽ നടന്നത്. അതിന്റെ വിശദാംശങ്ങൾ നമുക്ക് അറിഞ്ഞുകൂടാ. ലോകത്തിന്റെ മുഴുവൻ പാപവും അത് ഏറ്റെടുക്കുന്ന ആ നിലയിലുള്ള ഒരു അനുഭവം. മൂന്നാമത് ക്രൂശിന്മേൽ നടന്നത് കർത്താവായ യേശു ക്രിസ്തുവിനെ സംബന്ധിച്ചിടത്തോളം വേദനാജനകമായ മൂന്നാമത്തെ കാര്യം എല്ലാവരാലും കൈവിടപ്പെട്ട ആ ഒരു കാര്യമാണ്. എല്ലാവരാലും ത്യജിക്കപ്പെട്ടു. ഓ എല്ലാവരാലും കൈവിടപ്പെട്ടു. ഏറ്റവും അടുത്ത ഒരു ശിഷ്യൻ പറഞ്ഞു, എല്ലാവരും നിന്നെ വിട്ടുപോയാലും ഞാനെന്തുകൊണ്ട്, എന്ത് ചെയ്യില്ല, നിന്നെ വിട്ടുപോവുകയില്ല എന്ന് പറഞ്ഞ ശിഷ്യനാണ് ആദ്യം കർത്താവിന്റെ മുമ്പിൽ വെച്ച് തന്നെ, കർത്താവ് കേൾക്കാൻ തന്നെ ആ നിലയിൽ തള്ളി പറഞ്ഞു. മറ്റു പലരും കർത്താവിനെ വിട്ട് ഓടിപ്പോയി. ഓ തന്റെ ഏറ്റവും പ്രിയപ്പെട്ട ശിഷ്യന്മാര് തന്നെ ഉപേക്ഷിച്ചു. തന്റെ അപ്പം തിന്ന താന് രോഗസൌഖ്യം നൽകിയ ആളുകൾ തന്നെ ഉപേക്ഷിച്ചു. അവനെ ക്രൂശിക്ക എന്ന് നിലവിളിച്ച് പറഞ്ഞു. ഇതിനേക്കാളൊക്കെ ഭീകരമായ ഒരു കാര്യം കർത്താവിനെ സംബന്ധിച്ചിടത്തോളം ആ കൈവിടപ്പെടലിന്റെ ആഴം എപ്പോഴായിരിക്കും അറിഞ്ഞത്? ആ നിലയിലുള്ള ഉപേക്ഷിക്കപ്പെടലിന്റെ ഒരു ആഴം അറിയുന്ന രംഗത്ത് വെച്ച് ക്രൂശിലെ ഒരു മൊഴി നമ്മൾ കേൾക്കുന്നുണ്ട്, എലി എലി ലമ്മാ ശബക്താനി എന്ന വിളിയാണത്. അതെന്താണ്? എന്റെ ദൈവമേ നീ എന്നെ കൈവിട്ടതെന്ന്. നോക്കുക, ദൈവത്തെക്കുറിച്ച് നേരത്തെ എല്ലാം പിതാവേ, എന്റെ പിതാവ് എന്ന് പറഞ്ഞിരുന്ന യേശു അവിടെ വെച്ച് ഓ ഈ നിലയിലുള്ള പാപത്താൽ ഒരു സർപ്പം പോലെ ആയിപ്പോയ ആ ഒരു രംഗമെല്ലാം കണ്ട് അവിടുത്തേക്ക് പിതാവിന് അത് നോക്കാൻ കഴിയാതെ അവിടുന്ന് പുത്രനോടുള്ള ബന്ധം നഷ്ടപ്പെടുത്തി അത് തൽക്കാലത്തേക്ക് വിച്ഛേദിച്ച ആ ഒരു കാര്യം, മുഖം തിരിച്ചു കളഞ്ഞ ആ ഒരു രംഗത്ത് യേശു പിതാവേ എന്ന് സംബോധന ചെയ്യാൻ കഴിയുന്നില്ല, കഴിയുന്നില്ല. മറിച്ച് എന്താ, എന്റെ ദൈവമേ, ഒരു മനുഷ്യജീവിയെ പോലെ എന്റെ ദൈവമേ, എന്റെ ദൈവമേ, നീ എന്നെ കൈവിട്ടതുണ്ട്. മറ്റാര് കൈവിട്ടാലും യേശു, നമുക്കറിയാമല്ലോ തന്റെ ഗെത്സെമന തോട്ടത്തിലെ അതിന് അവിടെയുള്ള പ്രാർത്ഥനയിലും ശിഷ്യന്മാരോട് പല കാര്യങ്ങൾ പങ്കിടുന്ന രംഗങ്ങളിലും ഒക്കെയും യേശു പറയുന്ന ഒരു കാര്യം നമുക്കറിയാം, എല്ലാരും ഞാൻ ഏകനാകും, പക്ഷേ പിതാവ് എന്റെ കൂടെ ഉള്ളതുകൊണ്ട് ഞാൻ ഒരിക്കലും ഏകനാവുകയില്ല എന്ന് യേശു പറഞ്ഞു. യേശുവിന് അറിയാമായി അറിഞ്ഞുകൂടായിരുന്ന ഒരുപക്ഷെ ക്രൂശിൽ വെച്ച് പിതാവും മുഖം തിരിച്ചു കളയും, ഏകനായി പോകും എന്നുള്ള കാര്യം അറിഞ്ഞുകൂടായിരുന്നു. ഗെത്സെമന തോട്ടത്തില് രക്തം വിയർപ്പുതുള്ളി പോലെ ആ നിലയില് വീണ ആ രംഗത്ത് ഉള്ള കർത്താവിന്റെ വ്യഥയെന്ന് പറയുന്നത് പിതാവിനോടുള്ള ബന്ധം കുറച്ചു നേരത്തേക്ക് വിച്ഛേദിക്കപ്പെട്ടു പോകുമോ എന്നുള്ളതായിരുന്നു തന്റെ മുമ്പിലുള്ള ഏറ്റവും വലിയ പ്രയാസം എന്ന് പലരും പറഞ്ഞ് നമ്മൾ കേട്ടിട്ടുണ്ട്. ആ വ്യഥയിലാണ് താന് എന്റെ ഉള്ളം മരണദുഃഖം പോലെ അതിദുഃഖിതമായിരിക്കുന്നു എന്ന് ഏറ്റു പറയുന്ന ആ ഒരു അനുഭവത്തിലൂടെ കടന്നുപോയത്. കഴിയുമെങ്കിൽ ഈ പാനപാത്രം ഇതിൽ നിന്ന് നീക്കണമേ എന്ന് പ്രാർത്ഥിച്ചു പോയത് അതിന്റെ വ്യഥ മുഴുവൻ ഉൾക്കൊണ്ടാണ്. അതായത് തൃത്വത്തിൽ രണ്ടാമനായ യേശുവിനെ സംബന്ധിച്ചിടത്തോളം തൃത്വത്തിൽ ഒന്നാമനായ പിതാവുമായിട്ടുള്ള ബന്ധം വിച്ഛേദിക്കപ്പെടുക എന്ന് പറയുന്നത് അത് കുറച്ചു നേരത്തേക്കാണെന്ന് പറഞ്ഞാൽ പോലും ഒരിക്കലും സഹിക്കാനൊക്കുന്ന ഒരു കാര്യമല്ല. പക്ഷേ അതങ്ങനെ സംഭവിക്കും എന്നുള്ളത് വെച്ചിട്ട് താന് പ്രാർത്ഥിക്കുന്നതുമൊക്കെ നമ്മൾ ഗെത്സെമനത്തോട്ടത്തിൽ കാണുന്നുണ്ട്. എന്നാൽ അതിനു മുമ്പ് ഒരു രംഗത്ത് പറയുന്നു, പിതാവ് എന്റെ കൂടെ ഉള്ളതുകൊണ്ട് ഞാൻ ഏകനല്ല താനും, നിങ്ങളെല്ലാം എന്നെ വിട്ടുപോയാലും എന്റെ പിതാവ് എന്റെ കൂടെ ഉണ്ടല്ലോ എന്നുള്ള ഒരു ഉറപ്പ് തന്റെ വാക്കുകളിൽ പലർക്ക് കാണാം. നമുക്ക് സത്യത്തിലെ കർത്താവിന്റെ മനുഷ്യത്വത്തെക്കുറിച്ച് കർത്താവിന് ഏതൊക്കെ അളവിൽ എല്ലാ കാര്യങ്ങളും അറിയാമായിരുന്നു നമുക്ക് അറിഞ്ഞുകൂടാ. അതിന്റെ വിശദാംശങ്ങളൊന്നും നമുക്ക് അറിഞ്ഞുകൂടാ. ദൈവവചനം നിശബ്ദമായിരിക്കുന്നിടത്ത് നമ്മളും നിശബ്ദമായിരിക്കുന്നത് തന്നെയാണ് നമ്മളെ സംബന്ധിച്ചിടത്തോളം നല്ല കാര്യം. അതിനെക്കുറിച്ച് ഒത്തിരി കാര്യങ്ങൾ സങ്കല്പിക്കുന്നതിനേക്കാൾ, എന്നാൽ യേശു ഈ ഭൂമിയിലായിരുന്നപ്പോൾ അമാനുഷികമായ പല കാര്യങ്ങളെ താൻ ചെയ്തിട്ടുണ്ടെങ്കിലും മാനുഷികമായ പല പരിമിതികൾ തന്നെ ഉള്ളതായിട്ട് നമ്മൾ കാണുന്നുണ്ട്. ബഥാന്യയിൽ നിന്ന് ഒരു ദിവസം രാവിലെ യെരുശലേമിലേക്ക് യാത്ര ചെയ്ത് പോരുമ്പോ അവിടെ ഒരു അത്തിവൃക്ഷം കണ്ടിട്ട് അതിന് ഫലമുണ്ടോ ഇല്ലയോ എന്ന് യേശുവിന് ദൂരെ നിന്നിട്ട് മനസ്സിലാക്കാൻ കഴിഞ്ഞില്ല. ദൈവികമായ ഒട്ടേറെ ശക്തികളുണ്ടെങ്കിൽ ഓ തനിക്കൊരു ആ കാര്യം ഒരു സൂപ്പർ നാച്ചുറലായിട്ട് തനിക്ക് ഇവിടെ നിന്നുകൊണ്ട് തന്നെ അവിടെ അത്തിപ്പഴം ഉണ്ടോ ഇല്ലയോ എന്ന് മനസ്സിലാക്കാമായിരുന്നല്ലോ. നാം ആ ഭാഗം കാണുന്നത് യേശു അടുത്ത് ചെന്ന് അത്തിമരത്തെ ചെന്ന് നോക്കി അത്തിപ്പഴം ഒന്നുമില്ലെന്ന് കണ്ടു എന്നാണ് നമ്മൾ കാണുന്നത്. താന് ദൈവത്തോടുള്ള സമത്വം മുറുകെ പിടിച്ചുകൊള്ളണമെന്ന് വിചാരിക്കാതെ ദാസരൂപം എടുത്ത് ആ ദൈവീയത്വം ആ നിലയിൽ തന്നെ തന്നെ ഒഴിച്ചു വന്നപ്പോ ചില കാര്യങ്ങള് തനിക്ക് മനുഷ്യരെ പോലെ അടുത്ത് ചെന്ന് നോക്കി കണ്ടാലേ മനസ്സിലാവുകയുള്ളായിരുന്നു എന്ന് പറഞ്ഞതുപോലെ, ഒരു പക്ഷേ ക്രൂശിന് താന് കൈവിടപ്പെടുമെന്നുള്ള കാര്യം ഗെത്സെമന തോട്ടത്തിൽ അത് വെച്ചാണ് പ്രാർത്ഥിച്ചത് എന്ന് നമ്മൾ പറഞ്ഞാലും യേശുവിന് ആ നിലയിൽ കൈവിടപ്പെടുമോ, പിതാവിന്റെ നിന്ന് മുഖം മറച്ചു കളയുകയേലായിരിക്കും, ഞാൻ ഏകനാകുകയില്ല, എല്ലാവരും എന്നെ കൈവിട്ടാലും പിതാവിന്റെ കൂടെ ഉണ്ട് എന്നുള്ള നിലയിൽ ഒരു പക്ഷേ ഒരു ചിന്ത ഉണ്ടായിരുന്നിരിക്കാം. ഞാൻ പറഞ്ഞു വന്നത് ഈ ഒരു കാര്യമേ ഉള്ളൂ പ്രിയമുള്ളവരെ. ആ ശിഷ്യന്മാർ ഉപേക്ഷിച്ചു പോയതോ അല്ലെങ്കിൽ തന്റെ അപ്പം തിന്നവര് തനിക്ക് നേരെ കുതികാലം ഉയർത്തിയതോ ഒന്നുമല്ല യേശുവിനെ സംബന്ധിച്ചിടത്തോളം കൈവിടപ്പെടുന്നതിന്റെ തീവ്രവേദന. മറിച്ച് പിതാവും തന്നെ കൈവിട്ട് കളഞ്ഞ ആ രംഗം, അത് തൃത്വത്തിൽ രണ്ടാമനായ കർത്താവിന് തൃത്വത്തിൽ ഒന്നാമനായ പിതാവുമായിട്ടുള്ള ആ ബന്ധത്തിൽ വന്ന ആ വിടവ്, അത് നമുക്ക് ഊഹിക്കാവുന്നതും നമുക്ക് സങ്കല്പിക്കാവുന്നതിനൊക്കെ വളരെ വളരെ അപ്പുറത്തുള്ള ഒരു കാര്യമാണ്. ഞാൻ പറഞ്ഞു വന്നത് കർത്താവായ യേശുക്രിസ്തു ക്രൂശില് സഹിച്ച പീഡനങ്ങളെക്കുറിച്ച് പറഞ്ഞു വന്നപ്പോ ഒന്ന് ശാരീരികമായ വേദനയെക്കുറിച്ച് നമ്മൾ പറഞ്ഞു വന്നു, രണ്ട് പാപം വഹിച്ചതുമൂലമുള്ള യേശുവിൽ തന്നെയുള്ള ആ നിലയിലുള്ള ദുസ്സഹമായ പീഡനങ്ങളും വ്യഥകളെയും കുറിച്ച് നമ്മൾ പറഞ്ഞു. മൂന്നാമത് ദൈവത്താലെ കൈവിടപ്പെട്ടതിലുള്ള വേദന നമ്മൾ കാണുന്നു. ഇങ്ങനെയെല്ലാമുള്ള അനുഭവങ്ങളിലൂടെ യേശു ക്രിസ്തു കടന്നുപോയി. നാം യെശയ്യാവിന്റെ പുസ്തകം 53 അധ്യായത്തിലെ വായിച്ച ആ വാക്യത്തിലെ പറയുന്നത്, അവിടുന്ന് എല്ലാത്തിന്റെയും അകൃത്യം എല്ലാവരുടെയും അകൃത്യം അവന്റെ മേൽ ചുമത്തി എന്നാണ്. അങ്ങനെ അകൃത്യം ചുമത്തപ്പെട്ടപ്പോ അതിന്റെ അകത്ത് നാം ആ ഭാഗങ്ങള് യെശയ്യാവ് ആ നിലയിൽ പറയുമ്പോ, തീർച്ചയായിട്ടും അന്നത്തെ കാലത്ത് പാപയാഗത്തിനും അകൃത്യയാഗത്തിനും ഒക്കെ ഉള്ള പല കാര്യങ്ങളും ഈ പ്രവാചകന്റെ മനസ്സിലൂടെ കടന്നുപോയിട്ടുണ്ടാവും. നാം ലേവിയർക്കെഴുതിയ പുസ്തകം അതിന്റെ 16 അധ്യായത്തില് അന്ന് രണ്ട് ആടുകളെ കൊണ്ടുവന്നിട്ട് രണ്ടിനും ചീട്ടിട്ടതിന് ശേഷം അതിലെ ഒരു ആടിനെ യാഗമായിട്ട് അർപ്പിക്കുകയും മറ്റേ ആടിന്റെ മേലെ മുഴുവൻ പാപവും ചുമത്തി, പാപങ്ങളും ലംഘനങ്ങളും എല്ലാം ചുമത്തി അതിനെ മരുഭൂമിയിലേക്ക് വിടുകയും ചെയ്യുന്ന ഒരു പതിവ് അന്നത്തെ കാലത്ത് ഇസ്രായേൽ മക്കളുടെ ഇടയിലെ ഒരു യാഗത്തോടുള്ള ബന്ധത്തിൽ ഉണ്ടായിരുന്നത് നമുക്ക് കാണാനായിട്ട് കഴിയും. അതിന്റെ വിശദാംശങ്ങളാണ് ലേവിയർക്കെഴുതിയ പുസ്തകം 16 അധ്യായത്തിന് കാണുന്നത്. അതിന്റെ 21 വാക്യത്തിൽ നോക്കുക, രണ്ട് ആട്ടുകൊറ്റനാണുള്ളത്. രണ്ട് ആട്ടുകൊറ്റൻ അതിന്റെ അതിനു മുമ്പ് അതിന്റെ 8 വാക്യം ശ്രദ്ധിക്കുക. പിന്നെ അഹരോൻ യഹോവയ്ക്ക് എന്ന് ഒരു ചീട്ടും അസസേലിന് എന്ന മറ്റൊരു ചീട്ടും ഇങ്ങനെ രണ്ട് കോലാട്ടുകോറ്റനും ചീട്ടിടണം. ചീട്ടിട്ടത് യഹോവയ്ക്ക് ചീട്ട് വീണ കോലാട്ടുകോറ്റനെ അഹരോൻ കൊണ്ടുവന്ന് പാപയാഗമായി അർപ്പിക്കണം. രണ്ട് ആടുകളെ കൊണ്ടുവരിക, രണ്ട് ആടുകൾ കാഴ്ചയ്ക്കും അവരുടെ വയസ്സിലും എല്ലാം ഒരേപോലെയുള്ള രണ്ട് ആടുകളെ കൊണ്ടുവന്നിട്ട് അതിന് രണ്ടിനു വേണ്ടി ചീട്ടിട്ടിട്ട് ഒരെണ്ണം യഹോവയ്ക്കെന്ന ചീട്ട് വീണതിനെ ഉടനെ തന്നെ പാപയാഗമായിട്ട് അർപ്പിക്കുന്നതാണ് കാണുന്നത്. എന്നാൽ അസസേലിന് എന്ന ചീട്ട് വീണ ആടിനെ എന്ത് ചെയ്യുന്നു? അതിന്റെ 21 വാക്യം, ജീവനോടിരിക്കുന്ന ഈ കോലാട്ടുകോറ്റന്റെ തലയിൽ അഹരോൻ കൈ രണ്ടും വെച്ച് ഇസ്രായേൽ മക്കളുടെ എല്ലാ കുറ്റങ്ങളും സകല പാപങ്ങളുമായ ലംഘനങ്ങളൊക്കെയും ഏറ്റുപറഞ്ഞ് കോലാട്ടുകോറ്റന്റെ തലയിൽ ചുമത്തി നിയമിക്കപ്പെട്ട ഒരാളുടെ കൈവശം അതിനെ മരുഭൂമിയിലേക്ക് അയക്കണം. കോലാട്ടുകോറ്റൻ അവരുടെ കുറ്റങ്ങളൊക്കെയും ശൂന്യപ്രദേശത്തേക്ക് ചുമന്നുകൊണ്ടുപോകണം. അവൻ കോലാട്ടുകൊറ്റനെ മരുഭൂമിയിൽ വിടണം. നോക്കുക, നമുക്കിതിന്റെ വിശദാംശങ്ങളൊന്നും നമ്മളെ സംബന്ധിച്ചിടത്തോളം പ്രസക്തമായ കാര്യമല്ല. ഞാൻ ഒരു കാര്യം പറയാൻ വേണ്ടിയാണ് വന്നത്. കർത്താവായ യേശു ക്രിസ്തുവിന്റെ മേൽ അകൃത്യം ചുമത്തി എന്ന് പ്രവാചകൻ പറയുമ്പോൾ അദ്ദേഹത്തിന്റെ മനസ്സിൽ ഈ ഒരു ചിത്രം ഉണ്ടാകും. അസസേലിന് എന്ന ചീട്ട് വീണ ആ കോലാട്ടുകൊറ്റനെ എന്ത് ചെയ്യും? അഹരോനെ മഹാപുരോഹിതൻ വന്ന് എല്ലാവരുടെയും എന്തൊക്കെയാ അവന്റെ ആ കോലാട്ടുകൊറ്റന്റെ മേലെ ചുമത്തുന്നത്? കോലാട്ടുകൊറ്റന്റെ തലയിൽ അഹരോൻ കൈ രണ്ടും വെച്ച് ഇസ്രായേൽ മക്കളുടെ എല്ലാ കുറ്റങ്ങളും സകല പാപങ്ങളുമായ ലംഘനങ്ങളൊക്കെയും ഏറ്റുപറഞ്ഞ് കോലാട്ടുകൊറ്റന്റെ തലയിൽ ചുമത്തി അതിനെ മരുഭൂമിയിലേക്ക് അസസേലിന്റെ അടുത്തേക്ക് അങ്ങ് വിടുകയാണ്. അസസേൽ എന്ന് പറയുന്നത് ഒരു പക്ഷേ പിശാചിന് സാത്താന്റെ പ്രതീകമായിട്ട് നിൽക്കുന്ന ഒരു കാര്യമായിരിക്കാം. പാപത്തിന്റെ മുഴുവൻ ഉത്തരവാദിത്വവും സത്യത്തിൽ പാപത്തിന്റെ മുഴുവൻ ആൾരൂപവുമായിട്ട് നിൽക്കുന്നത് പിശാചി തന്നെയാണ്. അതിന്റെ അടുത്തേക്ക് ഈ കോലാട്ടുകൊറ്റൻ പോവുകയാണ് ചെയ്യുന്നത്. ഇത് ഈ രണ്ട് ആടുകളും കർത്താവായ യേശു ക്രിസ്തുവിനെ തന്നെയാണ് കാണിക്കുന്നത്. ഒരു ഒരു ആട് യാഗമായി അർപ്പിക്കപ്പെട്ടു, മറ്റേ ആട് ജീവനോടെ മരുഭൂമിയിലേക്ക് പോകും. ഇത് കർത്താവായ യേശു ക്രിസ്തുവിന്റെ ആ കാൽവറിക്രൂശിലെ മരിച്ചതും താന് പുനരുത്ഥാനം ചെയ്ത് ജീവനോടെ ആയിരിക്കുന്നതും ഈ രണ്ട് അനുഭവങ്ങളെയും ചിത്രീകരിക്കത്തക്കവണ്ണമാണ് അതിന്റെ നിഴലായിട്ടാണ് പഴയ നിയമത്തിലെ ഈ കാര്യങ്ങളെ ചെയ്തിരിക്കുന്നത് എന്ന് നമുക്ക് മനസ്സിലാക്കാനായിട്ട് കഴിയും. നോക്കുക, ഞാൻ പറഞ്ഞു വന്നത് കർത്താവായ യേശു ക്രിസ്തുവിൽ ആ നിലയിൽ ഈ കാര്യങ്ങളെല്ലാം ചുമത്തപ്പെട്ട് പാപത്തിന്റെ മുഴുവൻ കുറ്റവും ഇസ്രായേലിന്റെയും സകല ലംഘനങ്ങളും സകല പാപങ്ങളും അതിന്റെ മേൽ ചുമത്തി എന്ന് പറയുന്നത് പോലെ മാനവരാശിയുടെ മുഴുവൻ പാപവും കർത്താവായ യേശു ക്രിസ്തുവിന് മുമ്പുള്ള ആദാം മുതലുള്ള ആ നിലയിലുള്ള പാപങ്ങളെല്ലാം അതിനുശേഷമുള്ള കാര്യങ്ങൾ കർത്താവായ യേശു ക്രിസ്തുവിന് ശേഷം ഇന്നും തുടർന്നുമൊക്കെയുള്ള ഈ പാപങ്ങൾ മുഴുവനും അതിന്റെ മുഴുവൻ ലംഘനത്തിനും അതിന്റെ മുഴുവൻ ഉത്തരവാദിയുമാക്കി കർത്താവിന്റെ മേൽ അതിനെ ചുമത്തി നമ്മുടെ അകൃത്യമൊക്കെയും അവന്റെ മേലെ ചുമത്തി. അങ്ങനെ കർത്താവ് ആ നിലയിൽ തന്റെ ക്രൂശുമരണം മൂലം അതിനൊരു പൂർണമായ നിവൃത്തിയാണ് വരുത്തിയത്. ഇവിടെ രണ്ട് ആടുകളെ ഉപയോഗിച്ച് ഒന്നിനെ അർക്കുകയും ഒന്നിനെ പാപയാഗമായി അർപ്പിക്കുകയും മറ്റതിനെ മരുഭൂമിയിലേക്ക് അയക്കുകയും ചെയ്യുമ്പോ പാപത്തിനുള്ള ഇസ്രായേൽ മക്കളുടെ പാപത്തിനുള്ള സകല ഉപശാന്തിയും ഒരേപോലെ തന്നെ ചെയ്തെടുക്കുക ചെയ്യുന്നത്. അവിടെ ഒരു ആ നിലയിൽ ഒരു പൂർത്തീകരണമാണ് വരുന്നത്. ഒരു പ്രത്യേക അർത്ഥത്തിൽ പറഞ്ഞാൽ ജീവനോടെ ഇരിക്കുകയും കൊല്ലപ്പെടുകയും ചെയ്ത രണ്ട് ആടുകളെ എടുത്ത് അതുപോലെ ചെയ്യുന്നു. ഇതുപോലെ തന്നെ ഒരു രംഗം നമുക്ക് രണ്ട് പക്ഷികളെ എടുത്ത് ഒന്നിനെ കൊല്ലുകയും ഒന്നിനെ ജീവനോടെ വിടുകയും ചെയ്യുന്ന ഒരു കാര്യം ലേവ്യ പുസ്തകത്തില് മറ്റൊരു ഭാഗത്ത് നമുക്ക് കാണാനായിട്ട് കഴിയുമല്ലോ. പ്രിയമുള്ളവരെ, ഈ ഒന്നിനെ കൊല്ലുകയും ഒന്നിനെ ജീവനോടെ വിടുകയും ചെയ്യുന്നത് കർത്താവായ യേശുക്രിസ്തു പാപങ്ങൾക്ക് വേണ്ടി മരിക്കുകയും പാപത്തിൽ നിന്ന് ഉയർത്തെഴുന്നേറ്റ് ജീവനോടെ ആയിരിക്കുകയും ചെയ്യുന്ന ഈ രണ്ട് കാര്യങ്ങളെയും ആണ് സൂചിപ്പിക്കുന്നത്. ഇത് രണ്ടും വിരൽ ചൂണ്ടുന്നത് എന്തിലേക്കാണ്? പാപത്തിന് സമ്പൂർണമായ ഒരു പരിഹാരം, പ്രശ്നത്തിന് പൂർണമായ ഒരു പരിഹാരം കർത്താവ് വരുത്തി തീർത്തു എന്നതിലേക്കാണ് ഇത് വിരൽ ചൂണ്ടുന്നത്. അതുകൊണ്ടാണല്ലോ കർത്താവ് എന്ത് ചെയ്യുന്നത്? കർത്താവ് ക്രൂശിൽ കിടന്ന് പറയുന്നു, നിവൃത്തിയായി, പൂർത്തിയായി, ഇറ്റ് ഈസ് ഫിനിഷ്ഡ്, പൂർത്തിയായി. ഈ വലിയ പാപത്തിന് എങ്ങനെ പരിഹാരം വരുത്തും? എങ്ങനെ ഇതിൽ നിന്ന് മനുഷ്യവർഗത്തെ ഉദ്ധരിക്കും? ഈ വലിയൊരു പ്രശ്നത്തിന് മുമ്പിൽ, ഈ സമസ്യയ്ക്ക് മുമ്പിൽ അത് വളരെ സമർത്ഥമായിട്ടും ഭംഗിയായിട്ടും, ഓ, ആ പാപം മുഴുവൻ ഏറ്റെടുത്ത് നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ ശാരീരികമായ പീഡനയും മാനസികമായ വ്യഥയും പിതാവിനോടുള്ള ബന്ധം മുറിഞ്ഞു പോകുന്നതിലുള്ള വേദനയും ഒക്കെ ഏറ്റെടുത്ത് അതിന്റെ അവസാന കയ്പ് നീര് അവസാനത്തോളം കുടിച്ച് കാര്യത്തിനെല്ലാം നിവർത്തി വന്നിട്ട്, പൂർണ്ണമായിട്ടൊരു നിവർത്തി വന്നിട്ട് ആ നിലയിൽ കർത്താവിന്റെ ഒരു വിജയ അട്ടഹാസമാണ് നമ്മൾ കേൾക്കുന്നത്. ഇറ്റ് ഈസ് ഫിനിഷ്ഡ്, നിവൃത്തിയായി. അല്ലാതെ ഒരു തോറ്റവന്റെ, പടയിൽ തോറ്റ ഒരുവന്റെ ഒരു ഒരു ആ നിലയിലുള്ള ഒരു വാക്കുകളല്ല ഇറ്റ് ഈസ് ഫിനിഷ്ഡ് എന്നുള്ളത്. ഓ, കർത്താവ് പറയുന്നു അത് പൂർത്തിയായി, അത് നിവൃത്തിയായി. നിവൃത്തിയായതുകൊണ്ട് നമുക്കെന്താ നേട്ടം? ഇതെല്ലാം കർത്താവ് പൂർണ്ണമായിട്ട് ചെയ്തു തീർത്തതുകൊണ്ട് നമുക്കുള്ള നേട്ടം എന്താണ്? കൊലോസ്യർക്കെഴുതിയ ലേഖനത്തിൽ നമ്മൾ കാണുന്നുണ്ടല്ലോ, കൊലോസ്യർക്കെഴുതിയ ലേഖനത്തിലെ കർത്താവ് ക്രൂശിൽ ഈ കാര്യങ്ങൾ പൂർണ്ണമായിട്ട് തീർത്തതുകൊണ്ട് ഇന്ന് ഇന്ന് നമ്മുടെ നേരെ പിതാവ് നോക്കുമ്പോ, ഓ, നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ പാപങ്ങളുടെ എല്ലാം പരിഹാരം ക്രൂശിൽ വരുത്തിയതായിട്ടാണ് കർത്താവ് ദൈവം കാണുന്നത്. കൊലോസ്യർക്കെഴുതിയ ലേഖനം രണ്ടാമധ്യായം അതിന്റെ 14-ാമത്തെ വാക്യം, അതിക്രമങ്ങളൊക്കെയും നമ്മോട് ക്ഷമിച്ചു ചട്ടങ്ങളാൽ നമുക്ക് വിരോധവും പ്രതികൂലവുമായിരുന്ന കയ്യെഴുത്ത് മായിച്ച് ക്രൂശിൽ തറച്ച് നടുവിൽ നിന്ന് നീക്കിക്കളഞ്ഞു. യേശു എന്താ ചെയ്തത്? ആ കാൽവരി ക്രൂശിലെ താനെ കിടന്നപ്പോ നമുക്കെതിരായിട്ടുള്ള എല്ലാ കയ്യെഴുത്തുകളും, നമുക്കെതിരായിട്ടുള്ള ആ നിലയിലുള്ള, ഓ, പാപം ചെയ്യുന്ന ദേഹി മരിക്കണം, പാപത്തിന്റെ ശമ്പളം മരണം, ഈ നിലയിലുള്ള ദൈവികമായ എല്ലാ ചട്ടങ്ങളുടെയും ചുരുള് വാങ്ങി താൻ എന്താ ചെയ്തത്? തന്റെ മരണത്തോടെ ആ കാൽവരി ക്രൂശിനെ തറക്കുകയാ ചെയ്തത്. അങ്ങനെയാണ് ഇവിടെ പൗലോസ പറയുന്നത്. അതിക്രമങ്ങളൊക്കെയും നമ്മോട് ക്ഷമിച്ച് നമുക്ക് വിരോധവും പ്രതികൂലവുമായിരുന്ന കയ്യെഴുത്ത് മായിച്ച് ക്രൂശിൽ തറച്ചു. നോക്കുക, കാൽവരി ക്രൂശിനെ കിടക്കുന്നത് കർത്താവായ യേശുക്രിസ്തുവാണ്. പക്ഷെ അവിടെ വേറെ സ്വർഗം നോക്കുമ്പോ മറ്റൊരു കാര്യം കാണുന്നുണ്ട്. എന്താ? ഈ മനുഷ്യവർഗത്തിനെതിരായിട്ടുള്ള എല്ലാ ചട്ടങ്ങളും പ്രമാണങ്ങളും അവിടെ ക്രൂശിലെ തറയ്ക്കപ്പെട്ടിരിക്കുന്നു. ഇന്ന് അതിന്റെ ഗുണഫലം അനുഭവിക്കുന്നത് നമ്മളാണ്. നാം ഒരു പാപത്തിൽ ആ നിലയിൽ വീണുപോയാൽ, നാം കർത്താവായ യേശുക്രിസ്തുവിന്റെ രക്തത്തിൽ അഭയം പ്രാപിച്ച് കഴുകല് പ്രാപിച്ച് കഴിയുമ്പോ പിശാച് നീതിമാനായ ദൈവത്തിന്റെ അടുത്ത് ചെന്നിട്ട് പറയും, കർത്താവേ, പിതാവേ, ദാ നീ വലിയ ആളാണെന്ന് വിചാരിക്കുന്ന നിന്റെ ഇന്ന മകൻ അല്ലേ മകള്, അവളുടെ ജീവിതത്തിൽ ഇന്നിന്റെ കുഴപ്പങ്ങളുണ്ട്, ഇന്നിന്റെ തെറ്റുകളുണ്ട് എന്ന് പറയുമ്പോ പിതാവ് ആ ക്രൂശിലേക്ക് നോക്കുമ്പം എനിക്ക് നിനക്കും എതിരായിട്ടുള്ള ഒരു കയ്യെഴുത്ത് അവിടെ കാണാനായിട്ടില്ല. അതെന്ത് പറ്റി? ക്രൂശിൽ തറച്ച ആ കയ്യെഴുത്തിന്റെ മേല് പുത്രൻ തമ്പുരാന്റെ രക്തത്താൽ അത് മായിക്കപ്പെട്ടിരിക്കുന്നു. അപ്പൊ നീതിമാനായ ദൈവം പറയും, പിശാചേ, ഞാൻ അവിടെ നോക്കിയിട്ട് ആ കയ്യെഴുത്ത് കാണുന്നില്ലല്ലോ, അവിടെ അതിക്രമം ആ നിലയിലുള്ള ചട്ടങ്ങളല്ലല്ലോ കാണുന്നത്, ഇവന്റെ അതിക്രമത്തിന് ഇന്നിന്ന നിലയിലെ കുറ്റം ചുമത്തണം എന്ന് പറയുന്ന ആ നിലയിലുള്ള പ്രതികൂലവും വിരോധവുമായ കയ്യെഴുത്തൊന്നും അവിടെ തറയ്ക്കപ്പെട്ടത് ഞാൻ കാണുന്നില്ലല്ലോ, അതിനെല്ലാം മൂടി എന്റെ പുത്രന്റെ രക്തമാണല്ലോ ഞാൻ കാണുന്നത് എന്ന് ദൈവം പറയും. നോക്ക, ക്രൂശില് ദൈവം ചെയ്ത, കർത്താവ് ചെയ്ത കാര്യങ്ങള് നമ്മൾ ധ്യാനിച്ചു പോകുമ്പോ വലിയ വലിയ വളരെ അർത്ഥമുള്ള ഒട്ടേറെ കാര്യങ്ങള് അതിൽ നമുക്ക് കണ്ടെത്താനായിട്ട് കഴിയും. ഇതിന്റെ എല്ലാം പിന്നിൽ പ്രിയമുള്ളവരെ, ഇന്ന് രാവിലെ നമ്മുടെ ഹൃദയം പിടഞ്ഞ് വികസിക്കേണ്ടത് ഒരു കാര്യത്തിന് മുമ്പിലാണ്. ഈ നിലയിലുള്ള ശാരീരികവും മാനസികവുമായ വ്യഥകളിലൂടെയൊക്കെ യേശു കടന്നുപോയി. ഓ, ആ നിലയിലെ പുഴനാട്ടുകൊറ്റനെ പോലെ പാപയാഗമായി അർപ്പിക്കപ്പെട്ടും അസസേലിനു വേണ്ടി മരുഭൂമിയില് ഉഴന്നു നടക്കുകയും ഒക്കെ ചെയ്തതിന്റെ ആ അതിന്റെ പൊരുളായിട്ട് താൻ ഇതെല്ലാം കാൽവരി ക്രൂശിനെ അനുഭവിച്ചത്, അതിന്റെ ഗുണഫലങ്ങളെല്ലാം എനിക്കും നിനക്ക് ലഭിക്കേണ്ടതിനു വേണ്ടിയാണ്. നമ്മുടെ ഹൃദയം ദൈവത്തോടുള്ള നന്ദിയാലും സ്നേഹത്താലും നിറയട്ടെ. നാം കരുതുന്ന, ഓ, നാം പലപ്പോഴും അതിനെ വളരെ നിസ്സാരവൽക്കരിച്ച് അല്ലെങ്കിൽ അതിന്റെ ഗൗരവം കാണാതെ യേശു ക്രിസ്തു ലോകത്തിന്റെ പാപത്തിന് വേണ്ടി ക്രൂശിൽ മരിച്ചു എന്നങ്ങനെ അങ്ങ് വളരെ വേഗത്തിൽ അങ്ങ് പറഞ്ഞു പോവുകയാണ്. പക്ഷെ അതിന്റെ ഓരോ തലങ്ങളും ഓരോ അടരികളും നമ്മൾ അടർത്തിയെടുത്ത് ചിന്തിക്കുമ്പോ, ദൈവവചനത്തിൽ നിന്ന് തന്നെ നമുക്ക് കിട്ടുന്ന ഈ ബോധ്യങ്ങളുടെ മുമ്പാകെ നമ്മൾ ആയിരിക്കുമ്പോ, സത്യത്തിൽ ദൈവത്തോടുള്ള നന്ദിയും സ്നേഹവും കൊണ്ട് നമ്മുടെ ഹൃദയം വളരെ 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 പിടഞ്ഞ് വികസിക്കേണ്ടതായിട്ടുണ്ട്. അങ്ങനെയുള്ള ഓർമ്മകളുമായിട്ട് വേണം നമുക്ക് ഇന്ന് ഈ കർത്തൃമേശയിലെ പങ്കാളികളാകാൻ. നോക്കുക, യേശു കാൽവരി ക്രൂശില് ഈ നിലയിലുള്ള കാര്യങ്ങൾ ചെയ്തു. അവിടുന്ന് എന്ത് ചെയ്തു? പല വചനങ്ങൾ നമ്മൾ വായിക്കുന്നുണ്ടല്ലോ. കർത്താവ് രണ്ടു കൊരിന്ത്യർ അഞ്ചാം അധ്യായം നമുക്ക് വളരെ വേഗത്തിലെ ചില വചനങ്ങൾ നോക്കാം. രണ്ടു കൊരിന്ത്യർ അഞ്ചാം അധ്യായം അതിന്റെ 21-ാമത്തെ വചനത്തിൽ നാം കാണുന്നു, പാപമറിയാത്തവനെ, നാം അവനിൽ ദൈവത്തിന്റെ നീതിയാകേണ്ടതിന് അവൻ നമുക്ക് വേണ്ടി പാപമാക്കി. പാപമറിയാത്തവനായ യേശു ക്രിസ്തുവിനെ പാപമാക്കി തീർത്തു. എന്തിനു വേണ്ടി? പാപികളായ നാം ദൈവത്തിന്റെ നീതിയാകേണ്ടതിന് വേണ്ടി. നീതി പാപം വിരുദ്ധമായ രണ്ട് കാര്യങ്ങൾ നിൽക്കുക. കുഞ്ഞുങ്ങൾ പലപ്പോഴും എതിർപദം എഴുതുക എന്ന് പലപ്പോഴും മലയാളത്തിലൊക്കെ ചില ചോദ്യങ്ങളുണ്ടല്ലോ. വിപരീത പദം എഴുതുക. ഈ നമ്മൾ വായിക്കുന്ന ഈ വാക്യങ്ങളിലൊക്കെ രണ്ട് വിപരീത പദങ്ങൾ കാണാനായിട്ട് കഴിയും. ഇവിടെ എന്താ? ഒരു വിപരീത പദം പാപം, അതിന്റെ എതിർപദം നീതി. രണ്ടും തമ്മിൽ വിപരീതമാണ്. ഈ നീതി എന്ന പദം കാണുമ്പോൾ നമ്മുടെ വിചാരം അത് ആർക്ക് കൊടുക്കാതിനെയാണ്, ആരെ വിശേഷിപ്പിക്കുന്നു എന്നാണ്? കർത്താവിനെ വിശേഷിപ്പിക്കുന്നു എന്നാണ് നമ്മൾ വിചാരിക്കുന്നത്. പക്ഷെ ഈ വാക്യം നോക്കുക, നേരെ തിരിച്ച. നീതി എന്ന് പറയുന്നത് പാപിയായിരുന്ന എന്റെയും നിന്റെയും അതിനോട് ചേർത്താണ്, നമ്മളോട് ചേർത്താണ്, നമ്മളെ വിശേഷിപ്പിക്കാനാണ് നീതിയെ. അതേസമയം നീതിമാനാണ് ആയ കർത്താവ് പാപമായി മാറി, അന്യോന്യം റോളുകൾ വെച്ച് മാറിയതുപോലെ. അതാണ് നമ്മളെ കാണുന്നത്. കർത്താവായ യേശു ക്രിസ്തു ശാപമായി തീർന്നു എന്ന് നാം കാണുന്ന ഒരു വാക്യമുണ്ടല്ലോ ഗലാത്യർക്കെഴുതിയ ലേഖനം മൂന്നാമധ്യായം അതിന്റെ 13-ാമത്തെ വാക്യം, മരത്തിൽ തൂങ്ങുന്നവനെല്ലാം ശപിക്കപ്പെട്ടവൻ എന്ന് എഴുതിയിരിക്കുന്ന പോലെ ക്രിസ്തു നമുക്ക് വേണ്ടി ശാപമായി തീർന്നു. ഓ, നമ്മളെ അനുഗ്രഹിക്കാൻ വേണ്ടി. അനുഗ്രഹത്തെക്കുറിച്ച് അതിന്റെ തൊട്ട് താഴെ പറയുന്നുണ്ട്. ശാപത്തിൽ നിന്ന് നമ്മെ വിലക്കി വാങ്ങി അബ്രഹാമിന്റെ അനുഗ്രഹം ക്രിസ്തു യേശുവിൽ ജാതികൾക്കായി നമുക്ക് വരേണ്ടതിന്. 14-ാമത്തെ വാക്യത്തിൽ അത് പറയുന്നുണ്ട്. നോക്കുക, ഇവിടെയും നമ്മൾ രണ്ട് വിപരീത പദങ്ങൾ കാണുന്നുണ്ട്. എന്താ? ശാപം, അനുഗ്രഹം. ശാപം, അനുഗ്രഹം. ഇതിൽ കർത്താവ് ശാപമായി, നമ്മള് അനുഗ്രഹമായി മാറേണ്ടത്. നേരത്തെ നമ്മൾ വായിച്ചെടുത്ത് കർത്താവ് പാപമായി, നമ്മള് നീതിയായി മാറേണ്ടതിന് വേണ്ടി. ഓ, കർത്താവ് രോഗം, ആരോഗ്യം, ഈ രണ്ട് കാര്യങ്ങൾ യെശയ്യാവിന്റെ പുസ്തകം 53-ാം അധ്യായം 4-5 വാക്യങ്ങളിൽ നമ്മൾ കാണുന്നുണ്ടല്ലോ. കർത്താവായ യേശു ക്രിസ്തു നമ്മുടെ രോഗങ്ങൾ വഹിക്കുന്നതിനെ കുറിച്ച്, നമുക്ക് ആരോഗ്യം നൽകേണ്ടതിന് വേണ്ടി കർത്താവ് ക്ഷതങ്ങളേറ്റതിനെ കുറിച്ചൊക്കെ നമ്മൾ യെശയ്യാവിന്റെ പുസ്തകം 53-ാം അധ്യായം 4-5 വാക്യങ്ങളിൽ കാണുന്നുണ്ട്. മത്തായി എഴുതിയ സുവിശേഷം 8-ാം അധ്യായം അതിന്റെ 16-17 വാക്യങ്ങളിൽ ഈ കാര്യം തന്നെ എടുത്തു പറയുന്നത് നമുക്ക് കാണാനായിട്ട് കഴിയും. നോക്കുക, അവിടെയും രോഗവും ആരോഗ്യവുമാണ്. നമ്മളോ? നമ്മൾ ആരോഗ്യത്തിന്റെ ഭാഗത്ത്. കർത്താവ് നമ്മുടെ ആ നിലയിലുള്ള രോഗങ്ങളെ അവൻ വഹിച്ചു. സാക്ഷാൽ രോഗങ്ങളെ അവൻ വഹിച്ചു, അതിനെ ഏറ്റെടുത്തു എന്ന് നമ്മളവിടെ കാണുന്നുണ്ട്. അതുപോലെ തന്നെ ദാരിദ്ര്യവും സമൃദ്ധിയും സംബന്ധിച്ച് ഒരു വാക്യം നമ്മൾ കാണുന്നുണ്ടല്ലോ. 2 കൊരിന്ത്യർ 8-ാം അധ്യായം അതിന്റെ 9-ാമത്തെ വാക്യം, നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു സമ്പന്നനായിരുന്നിട്ടും അവന്റെ ദാരിദ്ര്യത്താൽ നിങ്ങൾ സമ്പന്നരാകേണ്ടതിന് നിങ്ങൾ നിമിത്തം ദരിദ്രനായി തീർന്നിട്ടുവെന്ന് നിങ്ങൾ അറിയുന്നുവല്ലോ. നോക്കുക,
ഇവിടെയും രണ്ട് എതിർപദങ്ങൾ കാണാം. സമ്പന്നത, ദാരിദ്ര്യം. നമ്മൾ വിചാരിക്കുന്നത് നമ്മൾ ദരിദ്രരും കർത്താവ് സമ്പന്നനും എന്നാണ് വിചാരിക്കുന്നത്. അങ്ങനെയായിരുന്നു, ശരിയാണ്, കർത്താവായ യേശുക്രിസ്തു സമ്പന്നനായിരുന്നു. പക്ഷേ നമ്മളെ സമ്പന്നരാക്കാൻ വേണ്ടി കർത്താവ് എന്ത് ചെയ്തു? ദരിദ്രനായി തീർന്നു, ദരിദ്രനായി തീർന്നു. അപമാനം, മഹത്വം, ഈ രണ്ട് കാര്യങ്ങളെക്കുറിച്ച് എബ്രായർക്ക് എഴുതിയ ലേഖനം 12-ാം അധ്യായത്തിന്റെ 2-ാമത്തെ വാക്യത്തിലും അനേകം മക്കളെ തേജസ്സിലേക്ക് നടത്തുന്നു, നമ്മളെ മഹത്വത്തിലേക്ക് നടത്താൻ വേണ്ടി കർത്താവ് അപമാനമേറ്റതിനെ കുറിച്ച് എബ്രായർക്ക് എഴുതിയ ലേഖനം 2-ാം അധ്യായത്തിന്റെ 10-ാമത്തെ വാക്യത്തിൽ നമുക്ക് കാണാൻ കഴിയും. അവിടെയും രണ്ട് എതിർപദങ്ങളാണ്, അപമാനം, മഹത്വം. തിരസ്കരണം, സ്വീകരണം, ഇത് നമുക്ക് കാണാനായിട്ട് കഴിയും. കർത്താവിന്റെ മരണം മൂലം നമ്മളെ സ്വകീയ കുടുംബത്തിലേക്ക് സ്വീകരിച്ചതിനെ കുറിച്ച് എഫേസ്യർക്ക് എഴുതിയ ലേഖനം 1-ാം അധ്യായം അതിന്റെ 5-6 വാക്യങ്ങളിൽ കാണാനായിട്ട് കഴിയും. ഓ, ശാപം, അനുഗ്രഹം, മരണം, ജീവൻ. റോമർക്ക് എഴുതിയ ലേഖനം 6-ാം അധ്യായം അതിന്റെ 22-ാമത്തെ വചനത്തിൽ കർത്താവ് മരണം അനുഭവിക്കുകയും നമുക്ക് നമ്മൾക്ക് ജീവൻ നൽകുകയും ചെയ്തതിനെ കുറിച്ച് അവിടെ കാണും. ഇതെല്ലാം എടുത്ത് വായിക്കാനായിട്ട് നമുക്ക് സമയമില്ല. പ്രിയമുള്ളവരെ, ഞാൻ കുറെ വാക്യങ്ങൾ ഇവിടെ ഉദ്ധരിച്ചെടുത്ത് ചിലത് എടുത്തു വായിക്കുകയും ചിലതിന്റെ റെഫറൻസ് മാത്രം പറയുകയും ചെയ്തെടുത്ത് എന്താ നമ്മൾ കാണുന്നത്? രണ്ട് പദങ്ങളാണ് കാണുന്നത്, എതിർപദങ്ങൾ. കർത്താവായ യേശുക്രിസ്തു പാപമായി തീർത്തു നമ്മൾ നീതിയാകാൻ വേണ്ടി. കർത്താവായ യേശുക്രിസ്തു മരണമേറ്റെടുത്തു നമുക്ക് ജീവൻ നൽകാൻ വേണ്ടി. കർത്താവായ യേശുക്രിസ്തു ശാപമായി തീർന്നു നമ്മെ അനുഗ്രഹിക്കാൻ വേണ്ടി. കർത്താവ് താന് ആ നിലയിൽ നമ്മുടെ രോഗങ്ങളെ താൻ വഹിച്ചു നമുക്ക് ആരോഗ്യം നൽകേണ്ടതിന് വേണ്ടി. കർത്താവായ യേശുക്രിസ്തു താന് ദരിദ്രനായി തീർന്നു നമുക്ക് സമ്പന്നത നൽകാൻ വേണ്ടി. കർത്താവായ യേശുക്രിസ്തു അപമാനമേറ്റു നമുക്ക് തേജസ് മഹത്വം നൽകേണ്ടതിന് വേണ്ടി. കർത്താവായ യേശുക്രിസ്തു തിരസ്കരിക്കപ്പെട്ടു നമുക്ക് സ്വർഗത്തിന്റെ സ്വീകരണം ലഭിക്കേണ്ടതിന് വേണ്ടി. നോക്കുക, എതിർപദങ്ങൾ ധാരാളം നമ്മൾ കാണും. കർത്താവായ യേശുക്രിസ്തു ഇതെല്ലാം ചെയ്തത് എവിടെയാണ്? കാൽവറി ക്രൂശിൽ അവിടെ നിന്ന് പൂർത്തിയാക്കുകയാണ് ചെയ്തത്. ഓ, നോക്കുക, ദൈവത്തിന്റെ നീതിക്ക് മുമ്പിൽ തിരസ്കരിക്കപ്പെട്ടവരായിരുന്നു നമ്മൾ. ദൈവത്തിന്റെ നീതിക്ക് മുമ്പിൽ മരണയോഗ്യരായിരുന്നു നമ്മൾ. ദൈവത്തിന്റെ നീതിക്ക് മുമ്പിൽ പാപമായിരുന്നു നമ്മൾ. ഇതെല്ലാം നമുക്ക് വേണ്ടി കർത്താവ് ഏറ്റെടുത്ത്. ഓ, കർത്താവ് പാപം വഹിച്ചു, നമ്മളെ നീതീകരിച്ചു. കർത്താവ് മരണം വഹിച്ചു, നമുക്ക് ജീവൻ നൽകി. കർത്താവ് നമ്മുടെ രോഗങ്ങളെ ഏറ്റെടുത്തു, നമുക്ക് ആരോഗ്യം നൽകി. കർത്താവ് ദാരിദ്ര്യം ഏറ്റെടുത്തു, നമ്മളെ സമ്പന്നരാക്കി. കർത്താവ് അപമാനം ഏറ്റെടുത്തു, നമ്മളെ തേജസ്സിലേക്ക് നടത്താനായിട്ട് മഹത്വമുള്ളവരാക്കി തീർക്കാനും വേണ്ടി. കർത്താവ് തിരസ്കരണം രണ്ട് കരങ്ങൾ നീട്ടി ഏറ്റെടുത്തു നമ്മളെ സ്വർഗത്തിൽ സ്വീകാര്യരാക്കി തീർക്കാൻ വേണ്ടി. കാൽവറി ക്രൂശിൽ ഇതെല്ലാം, ഈ കൊടുക്കൽ വാങ്ങലുകളെല്ലാമാണ് നടന്നത്. ഇതിനുശേഷം കർത്താവ് പറയുന്നത് എന്താ? കർത്താവ് പറയുന്നു, ഇറ്റ് ഈസ് ഫിനിഷ്ഡ്, പൂർത്തിയായി, പൂർത്തിയായി. പ്രിയമുള്ളവരെ, ഇന്ന് രാവിലെ നമുക്ക് ദൈവസന്നിധിയിൽ വളരെ 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 നന്ദിയുള്ളവരായിട്ടായിരിക്കണം. കർത്താവ് കാൽവറി ക്രൂശിൽ എന്നെയും നിന്നെയും പാപികളായ ഒരു കണ്ണിനും ദയ തോന്നാത്ത, ഓ, നാം ജനിച്ച നാളിൽ തന്നെ ഉപേക്ഷിക്കപ്പെട്ടവരായിരുന്നു, രക്തത്തിൽ കുളിച്ച് ആ നിലയിൽ നഗ്നരായിട്ട് കിടന്നിടത്ത് കർത്താവ് വന്ന് കണ്ട് നമ്മളെ ദയ തോന്നി. നമ്മുടെ പൂക്കൾ കൂടി മുറിച്ചിട്ടുണ്ടായിരുന്നില്ല. ഓ, ആ പഴയ നിയമത്തിലെ ആ ഭാഗം നമുക്കറിയാമല്ലോ. അവിടുന്ന് എന്ത് ചെയ്തു? അവിടുന്ന് നമ്മളെ പൂക്കൾ കൂടി മുറിച്ച്, നമ്മളെ എണ്ണ തേച്ച്, നമ്മളെ കുളിപ്പിച്ച്, നമ്മളെ നല്ല വസ്ത്രം ധരിപ്പിച്ച് ആ നിലയിൽ പോഷിപ്പിച്ചു. ഒരു കണ്ണിനും ദയ തോന്നാതെ എല്ലാവരാലും കൈവിടപ്പെട്ട് മരുഭൂമിയിൽ കിടന്ന യഹൂദ നാടിനുമായിട്ട് ബന്ധപ്പെട്ട ഒരു കാര്യമാണ്, ഒരു ചിത്രമാണ് നമ്മൾ പഴയ നിയമത്തിൽ ആ നിലയിൽ കാണുന്നത്. പക്ഷേ നമ്മെ സംബന്ധിച്ചിടത്തോളം അത് എത്ര യാഥാർത്ഥ്യമാണ്! നമ്മളെ സമ്പന്നരാക്കാൻ വേണ്ടി, ഓ, നമ്മളെ നമുക്ക് ജീവൻ നൽകാൻ വേണ്ടി കർത്താവ് ഇതെല്ലാം ചെയ്തു, ഇതെല്ലാം അനുഭവിച്ചു. അതിന്റെ പൂർത്തീകരണം ക്രൂശിനെ കാണുന്നു. ഇറ്റ് ഈസ് ഫിനിഷ്ഡ്. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. പ്രിയമുള്ളവരെ, ഇത് നമ്മൾ പറയുമ്പോ പലപ്പോഴും സമൃദ്ധിയുടെ സുവിശേഷം പറയുന്ന ആളുകള് ഇതേ വചനങ്ങളൊക്കെ എടുത്ത് പലപ്പോഴും പറയാറുണ്ട്. അതുകൊണ്ട് നമുക്ക് സമ്പന്നരായിട്ടിരിക്കണം, നമുക്ക് വളരെ ഇവിടെ അപമാനമൊന്നും നമ്മൾ സഹിക്കേണ്ടതായിട്ടില്ല. അതിനെ ഈ നിലയിൽ ഒരു ഭൗതിക അർത്ഥത്തിൽ വ്യാഖ്യാനിക്കുന്നിടത്താണ് അവർക്ക് തെറ്റിപ്പോകുന്നത്. പക്ഷെ ഇതിന്റെ ഒരു ആത്മീയ അർത്ഥത്തിൽ നമുക്ക് ഏറ്റെടുക്കേണ്ടതായിട്ടുണ്ട്. നമ്മളെ എവിടെയാണ് കർത്താവ് സമ്പന്നരാക്കിയത്? ഭൗതികമായ ഒരു തരത്തിലാണോ? ഭൗതികമായ തരത്തിലാണെങ്കിൽ യേശു ക്രിസ്തുവും ശിഷ്യന്മാരും അപ്പോസ്തലന്മാരും ഒക്കെ ദരിദ്രരായിരുന്നു. പക്ഷെ അവർ ദരിദ്രരായിരുന്നിട്ടും അവർ ആത്മീയമായിട്ട് സമ്പന്നരായിരുന്നു. ദാരിദ്ര്യം ഒരുവന് നൽകുന്നത് എന്താ? ദാരിദ്ര്യം ഒരുവന് നൽകുന്നത് നിസ്സഹായത ബോധവും അപകർഷതാബോധവുമാണ്. ഈ അപ്പോസ്തലനായ പൗലോസും മറ്റ് ആ നിലയിലുള്ള അപ്പോസ്തലന്മാരും ദാരിദ്ര്യത്തിലൂടെ കടന്നുപോയെങ്കിലും ദാരിദ്ര്യത്തിന്റെ ആ നിലയിലുള്ള നിസ്സഹായതയോ അപകർഷത ബോധമോ അവരെ തീണ്ടിയില്ല. അവരാത്മാവിൽ സമ്പന്നരായിരുന്നു. നോക്കുക, അവരെ അപമാനമേറ്റവരാണ്, ആളുകളുടെ നിന്ദയേറ്റവരാണ്. ഞങ്ങൾ സകല ലോകത്തിന്റെ കൂത്തുകാഴ്ചയായിട്ട് ഭവിച്ചിരിക്കുന്നു എന്നാണ് അപ്പോസ്തലനായ പൗലോസ് തങ്ങളെക്കുറിച്ച് തന്നെ പറയുന്നത്. അപമാനം അവർക്കുണ്ടായിരുന്നു, പക്ഷെ ആ അപമാനം അവരെ സ്പർശിക്കാതെ വണ്ണം ദൈവീകമായ ഒരു മഹത്വം അവരുടെ ആന്തരാത്മാവിലുണ്ടായിരുന്നു. ഇന്നും കർത്താവ് നമുക്ക് ഈ കാര്യങ്ങളെല്ലാം തന്നെന്ന് നമ്മൾ പറയുമ്പോൾ അതിനെ ഒരു ഭൗതികമായ തലത്തിൽ പ്രതീക്ഷിക്കല്ലേ. ഭൗതികമായ ഒരു തലത്തിനപ്പുറത്ത് ആത്മീകമായ ഒരു സമ്പന്നതയിലേക്ക്, ആത്മീകമായ ഒരു തേജസ്സിലേക്ക്, ആ നിലയില് നമ്മളെ പൂർണ്ണരാക്കി തീർക്കാൻ വേണ്ടിയാണ് കർത്താവായ യേശു ക്രിസ്തു ഇതെല്ലാം സഹിച്ചതും ഈ കാര്യങ്ങളിലൂടെ എല്ലാം കടന്നുപോയതും. ഞാൻ അവസാനമായിട്ട് ഒരു കാര്യം കൂടെ പറഞ്ഞിട്ട് ഞാൻ എന്റെ വാക്കുകളെ അവസാനിപ്പിക്കാം. ഗലാത്യർക്കെഴുതിയ ലേഖനത്തിലെ ഒരു വാക്യമുണ്ട്, അത് എട്ടാമത്തെ വാക്യം, മനുഷ്യൻ ഏഴിന്റെ അവസാനം, മനുഷ്യൻ വിതയ്ക്കുന്നത് തന്നെ കൊയ്യും. ജഡത്തിൽ വിതയ്ക്കുന്നവൻ ജഡത്തിൽ നിന്ന് നാശം കൊയ്യും, ആത്മാവിൽ വിതയ്ക്കുന്നവൻ ആത്മാവിൽ നിന്ന് നിത്യജീവനെ കൊയ്യും. നാം പലപ്പോഴും ശ്രദ്ധിക്കാത്ത ഒരു കാര്യം കൂടെ കർത്താവായ യേശു ക്രിസ്തുവിന്റെ കാൽവരി ക്രൂശിലെ മരണം മൂലം നേടിയെടുത്തു എന്ന കാര്യം പറയാൻ വേണ്ടിയാണ് ഞാൻ ഈ വാക്യം വായിച്ചത്. ഇവിടെ മനുഷ്യൻ വിതയ്ക്കുന്നത് തന്നെ കൊയ്യും. പലപ്പോഴും നമ്മൾ പറയാറുണ്ട്, നമ്മൾ പല കഴിഞ്ഞ കാലഘട്ടത്തിലെ പല കാര്യങ്ങൾ തെറ്റായിട്ട് ചെയ്തു, കർത്താവായ യേശു ക്രിസ്തു അതൊക്കെ ക്ഷമിക്കും. ക്ഷമിച്ചെങ്കിലും നാം ചെയ്ത പ്രവൃത്തിയുടെ ഫലം നമ്മൾ അനുഭവിച്ചേ കഴിയുള്ളൂ. നമ്മൾ വിതച്ചത് കൊയ്യണം. അത് ദൈവത്തിന്റെ ഒരു നീതിയാണ്, ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് പോലെ. അതായത് ഈ ഭൂമിയിലേക്ക് ഒരു കല്ല് മേളിൽ നിന്ന് താഴെ കിട്ടാൻ താഴോട്ട് വരുന്നത് ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് കൊണ്ടാണ് എന്ന് പറഞ്ഞതുപോലെ ഒരു ലോക നീതിയാണ്. ദൈവത്തിന് പോലും അത് മാറ്റാനായിട്ടൊക്കെയില്ല. അതൊരു പ്രമാണമാണ്. നാം ചെയ്തതിന്റെ ഫലം നമ്മൾ അനുഭവിച്ചേ ഒക്കെയുള്ളൂ. നമ്മൾ വിതച്ചത് കൊയ്യും എന്ന് നമ്മൾ പലപ്പോഴും പറയാറുണ്ടല്ലോ. പലപ്പോഴും ഞാൻ ഓർക്കുന്നുണ്ട് ഒരു സഹോദരൻ ഒരിക്കലെ തന്റെ ഒരു കുടുംബജീവിതവുമായി ബന്ധപ്പെട്ട ഒരു സാക്ഷ്യം പറഞ്ഞത്. അദ്ദേഹം പറഞ്ഞു, എന്റെ കുടുംബജീവിതം ഇന്ന് ആ നിലയിൽ തൃപ്തികരമല്ല. കാരണം ഞാൻ ഒരിക്കല് ഞാൻ എനിക്കിതിനെക്കുറിച്ചൊക്കെ ബോധ്യം കിട്ടുന്നതിന് മുമ്പ് ഞാൻ സഹോദരിയോട് മോശമായിട്ട് പെരുമാറിയിട്ടുണ്ട്. അന്ന് ഞാൻ വിതച്ചതൊക്കെ ഞാൻ ഇന്ന് കൊയ്യുകയാണ്. വിതച്ചത് കൊയ്യും. ഇതൊരു സത്യത്തിലൊരു ന്യായപ്രമാണമല്ലേ? ഇതൊരു ന്യായപ്രമാണമാണ്. കർത്താവായ യേശു ക്രിസ്തു എന്താ ചെയ്തത്? ന്യായപ്രമാണം മാറ്റി അവിടുന്ന് കൃപ കൊണ്ടുവന്നു. മോശയാലാണ് ന്യായപ്രമാണം വന്നത്, കർത്താവായ യേശു ക്രിസ്തുവിലൂടെ കൃപയാണ് വന്നത് എന്ന് നമുക്കറിയാം. കർത്താവായ യേശു ക്രിസ്തു കൃപ കൊണ്ടുവന്നെങ്കിൽ നമ്മൾ നമ്മുടെ അറിയായ്മയുടെ കാലത്ത് ചെയ്ത ആ വിതയ്ക്ക് ഇന്ന് നമ്മൾ കൊയ്യണോ? ഓ, നാം ആദ്യം വായിച്ച വാക്യത്തിലേക്ക്, യെശയ്യാവിന്റെ പുസ്തകം 53 അധ്യായത്തിലെ ആ വാക്യത്തിലേക്ക് നമ്മൾ കടന്നു വരുമ്പോൾ നമുക്കതിന് അവിടെ ഒരു മറുപടി കിട്ടുന്നുണ്ട്. എന്നാൽ യഹോവ നമ്മുടെ എല്ലാവരുടെയും അകൃത്യം അവന്റെ മേൽ ചുമത്തി. അകൃത്യം എന്ന ഈ വാക്ക് ശിക്ഷ, പണിഷ്മെന്റ് എന്ന് നമ്മൾ ഇംഗ്ലീഷിൽ പറയുന്നതിന് തുല്യമായിട്ട് ഓ മൂലഭാഷയിലെ എവോൺ എന്ന് പറയുന്ന ഒരു പദമാണ് ഉപയോഗിച്ചിരിക്കുന്നത്. എന്നുവെച്ചാൽ എന്താ? കുറ്റമല്ല, ആ കുറ്റത്തിന്റെ ശിക്ഷാഫലമെല്ലാം ആറ് മേൽ ചുമത്തി എന്നാണ് നമ്മൾ കാണുന്നത്. ഓ, കേവലം അകൃത്യമല്ല ചുമത്തിയത്, അതിന്റെ മൂലഭാഷയിലേക്ക് ചെന്നാൽ അകൃത്യം മൂലം അല്ലെങ്കിൽ നമ്മുടെ പാപം മൂലം നമ്മുടെ തെറ്റ് മൂലമുള്ള ശിക്ഷകളെല്ലാം യേശുവിന്റെ മേൽ ചുമത്തി. അതിന്റെ പരിണിത ഫലങ്ങളെല്ലാം യേശുവിന്റെ മേലെ ചുമത്തി. ആ അതിന്റെ റിസൾട്ട് എല്ലാം യേശുവിന്റെ മേലെ ചുമത്തി. അതിന്റെ പണിഷ്മെന്റ് എല്ലാം യേശു ഏറ്റെടുത്തു. കേവലം പാപങ്ങൾ മാത്രമല്ല, പാപത്തിന്റെ പരിണിത ഫലങ്ങളും അതിന്റെ ശിക്ഷാവിധിയും യേശു ഏറ്റെടുത്തെന്നാണ് ഈ വചനം പറയുന്നത്. അങ്ങനെയെങ്കിൽ നാം അറിയായ്മയുടെ കാലത്ത് ചെയ്ത ഓ നാം തെറ്റായി വിതച്ചതിന്റെയും അതിനൊരു ശിക്ഷാവിധിയുണ്ട്. ആ ശിക്ഷാവിധി ആരേറ്റെടുത്തു കഴിഞ്ഞു? കർത്താവായ യേശു ക്രിസ്തു ഏറ്റെടുത്തു കഴിഞ്ഞു. നാം വിശ്വാസത്തോടെ ഈ കാര്യം ക്ലെയിം ചെയ്യണം. സഹോദരന്മാരെ, സഹോദരിമാരെ, നിങ്ങൾ നമ്മൾ പലരും ഇതെന്റെ വിധിയാണ്. ഓ, ഞാൻ ഒരു കാലത്ത് ചെയ്ത തെറ്റിന്റെ ഫലം, ഞാൻ എന്റെ കുഞ്ഞുങ്ങളെ വേണ്ട പോലെ നോക്കാതിരുന്നത് കൊണ്ടാണ് ഇന്ന് അവരെനിക്കെതിരെ തിരിഞ്ഞിരിക്കുന്നത്, അല്ലെങ്കിൽ ഞാൻ കുടുംബജീവിതത്തില് ഇന്നിന്ന പോലെ തെറ്റിപ്പോയത് കൊണ്ടാണ് ഇന്ന് അതിന്റെ ആ ഫലം ഞാൻ കൊയ്യുന്നത് എന്ന് പറഞ്ഞ് എനിക്കിതിൽ നിന്ന് രക്ഷയില്ല. കർത്താവിന്റെ കരുണയ്ക്ക് പോലും എന്നെ വിടുവിക്കാനൊക്കെയല്ല, ഇത് ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് പോലെ ഒരു നിയമമാണ് എന്ന് പറഞ്ഞ് നിരാശയിൽ നിൽക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ, ഓ കർത്താവ് യേശുക്രിസ്തു എന്ത് ചെയ്തു? കാൽവറി ക്രൂശിൽ അതിനും പരിഹാരം വരുത്തി കഴിയും. എല്ലാവരുടെയും അകൃത്യം, അതിന്റെ ശിക്ഷാവിധി, അതിന്റെ പണിഷ്മെന്റ്, അതിന്റെ അനന്തര ഫലവും അവിടുന്ന് ഏറ്റെടുത്തു കഴിഞ്ഞു, കൊയ്ത്തും അവിടുന്ന് ഏറ്റെടുത്തു കഴിഞ്ഞു. ഓ, നമ്മൾ ചെയ്ത ആ തെറ്റായ വിതയ്ക്ക് വിതയുടെ ഫലമായിട്ടുള്ള കൊയ്ത്തുണ്ടല്ലോ, ആ കൊയ്ത്തും കർത്താവിന്റെ മേലെ ചുമത്തി എന്നാണ് നമ്മൾ ഇവിടെ കാണുന്നത്. നോക്കുക, നമുക്ക് ദൈവത്തെ സ്തുതിപ്പാനായിട്ട് ഒട്ടേറെ കാര്യങ്ങളില്ലേ, ഒട്ടേറെ കാര്യങ്ങളില്ലേ. പ്രിയമുള്ളവര്, കഴിഞ്ഞ കാലത്ത് നമുക്ക് സംഭവിച്ച കാര്യങ്ങളെ കുറിച്ചുള്ള ആ നിലയിലുള്ള വിലാപം ഇനി നമുക്ക് അവസാനിപ്പിക്കാം. കർത്താവിന്റെ ക്രൂശ് അതിനും മറുപടി നൽകുന്നുണ്ട്. യോവേലിന്റെ പുസ്തകത്തിൽ നമ്മൾ കാണുന്നുണ്ടല്ലോ, നമുക്ക് അത് കർത്താവ് ചെയ്ത ഒരു കാര്യം ആ നിലയിലെ വിശ്വാസത്താൽ ഒരു പഴയ നിയമപ്രവാചകൻ പറഞ്ഞതായിട്ടാണ് ഞാൻ പലപ്പോഴും ചിന്തിക്കാറുള്ളത്. യോവേലിന്റെ പുസ്തകത്തിൽ എന്താ പറയുന്നത്? അവിടെ ഒരു വിലാപം കാണാം, അയ്യോ എന്റെ ജീവിതത്തിലെ നല്ല നാളുകളെല്ലാം എന്ത് 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 പറ്റി, തുള്ളലും വെട്ടുക്കിളിയും ഓ വിട്ടിലും പച്ചപ്പുഴും എല്ലാം തിന്നുകളഞ്ഞു എന്നാണ് ഒരു വിലാപം. അതിന്റെ രണ്ടാമത് പക്ഷേ അവിടെ ഇതാ കർത്താവിന്റെ ഒരു മറുപടി. നമ്മളെ സംബന്ധിച്ചിടത്തോളം ഞാനൊരു തെറ്റായ വിത നടത്തിപ്പോയി, ഇതിനൊരു പരിഹാരമില്ല എന്നുള്ള നിലയിൽ ഒരു വിലാപം നമുക്കുണ്ടെങ്കിൽ, ഇതാ യോവേലിന്റെ പുസ്തകം രണ്ടാം അധ്യായത്തിന്റെ 25-ാമത്തെ വചനം കാണുക. ഞാൻ നിങ്ങളുടെ ഇടയിൽ അയച്ചിരിക്കുന്ന എന്റെ മഹാസൈന്യമായ വെട്ടുക്കിളിയും വിട്ടിലും തുള്ളനും പച്ചപ്പുഴുവും തിന്നു കളഞ്ഞ സംവത്സരങ്ങൾക്ക് വേണ്ടി ഞാൻ നിങ്ങൾക്ക് പകരം നൽകും. നോക്കുക, പച്ചപ്പുഴുവും വെട്ടിക്കിളിയും അതെല്ലാം തിന്നു, അതിന്റെ ഫലം നീ അനുഭവിച്ചേ മതിയാവൂ എന്നല്ല അവിടെ കാണുന്നത്, മറിച്ച് അവിടെ ഒരു പ്രത്യാശയാണ് നമ്മൾ കാണുന്നത്. ചില കാര്യങ്ങൾ നമ്മൾ ചെയ്തു പോയി നമ്മുടെ അറിയായ്മ കൊണ്ട്, അല്ലെങ്കിൽ നമ്മുടെ ഫോഷത്വം കൊണ്ട് ചെയ്തു പോയി, ഇനി അതിന് പരിഹാരമില്ലേ? ഓ, കർത്താവ് അതിന്റെ ശിക്ഷാവിധി ഏറ്റെടുത്തു കഴിഞ്ഞു. പ്രിയമുള്ളവരെ, നമ്മൾ രക്ഷിക്കപ്പെടുന്നതിന് മുമ്പുള്ള നമ്മുടെ പാപത്തെ സംബന്ധിച്ച് മാത്രമല്ല, അതിനുശേഷവും ഈ പാപങ്ങളുടെ എല്ലാം ശിക്ഷാവിധി കർത്താവ് ഏറ്റെടുത്തു കഴിഞ്ഞു. ക്രൂശിന്മേൽ നമ്മൾ കാണുന്നത് അതാണ്. നമ്മുടെ ജീവിതത്തിൽ കഴിഞ്ഞ കാലങ്ങളില് ഓ തുള്ളനും വെട്ടുക്കിളിയും വിട്ടിലും പച്ചപ്പുഴുവും തിന്നുപോയ സംവത്സരങ്ങളുണ്ടോ? അതിനെ ചൊല്ലി ഇനി എനിക്കത് തിരിച്ചു കിട്ടിയില്ല, എനിക്കതെന്നേക്കുമായി നഷ്ടപ്പെട്ടു, ഞാൻ വിതച്ചത് ഞാൻ കൊയ്യുകയാണ് എന്ന് പറഞ്ഞ് നിരാശപ്പെട്ടിരിക്കുന്ന സഹോദര സഹോദരി, ഈ വചനം നിനക്ക് പ്രത്യാശ നൽകട്ടെ. അതിനപ്പുറത്ത് കർത്താവായ യേശുക്രിസ്തുവിന്റെ ക്രൂശ് നിനക്ക് പ്രത്യാശ നൽകട്ടെ. കർത്താവായ യേശുക്രിസ്തുവിന്റെ ക്രൂശ് ഓ നിരാശയുടെ ഒരു സ്ഥലമല്ല, മറിച്ച് പ്രത്യാശയുടെ ഒരു സ്ഥലമാണ്. നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ ജീവിതത്തിൽ കഴിഞ്ഞ സംവത്സരങ്ങള് തുള്ളനും വെട്ടുക്കിളിയും വിട്ടിലും പച്ചപ്പുഴും ഒക്കെ തിന്നുപോയോ? തിന്നുപോയാൽ അതിന് തക്കവണ്ണം അവിടുന്ന് എന്ത് ചെയ്യും? പുതിയ ദിവസങ്ങളെ നമുക്ക് തരും. ഞങ്ങളെ കഷ്ടം അനുഭവിച്ച ദിവസങ്ങൾക്ക് തക്കവണ്ണം ഞങ്ങൾക്ക് നന്മ ചെയ്യണമേ. സങ്കീർത്തനത്തിന് നമ്മൾ വായിക്കുന്നുണ്ടല്ലോ, നമ്മൾ അനർത്ഥം അനുഭവിച്ച സംവത്സരങ്ങൾക്ക് തക്കവണ്ണം നമ്മളെ ആനന്ദിപ്പിക്കണമേ സങ്കീർത്തനക്കാരൻ ആവശ്യപ്പെടുകയാണ്. അതാണ് ഇവിടെ കാണുന്നത്. നാം കഷ്ടങ്ങളിലൂടെ പ്രയാസങ്ങളിലൂടെ തുള്ളനാലും വിട്ടുക്കിളിയാലും പച്ചപ്പുഴുവിനാലും ഒക്കെ പീഡിപ്പിക്കപ്പെട്ടു പോയ ആ കാലങ്ങളില്ലേ, നമ്മുടെ തിരിച്ചറിവില്ലാൻ പിശാചിന്റെ പീഡനങ്ങൾ മൂലം, അതിനൊക്കെയും നല്ല സംവത്സരങ്ങളെ ദൈവം വെച്ചിട്ടുണ്ട്. നമുക്ക് ദൈവസന്നിധിയിലെ ധൈര്യത്തോടെ സന്തോഷത്തോടെ ആയിരിക്കാം. പ്രിയമുള്ളവരെ, ക്രൂശിനെ ചെയ്തു തീർത്ത കാര്യങ്ങളെ നമുക്ക് ധ്യാനിക്കാം, ക്രൂശിനെ നമുക്ക് ഓർക്കാം, കർത്താവ് നമുക്ക് വേണ്ടി എന്തെല്ലാം ചെയ്തു എന്നുള്ളത് നമ്മുടെ ഹൃദയത്തിന്റെ ആഴത്തിലേക്ക് ഇറങ്ങി വരട്ടെ. കേവലം യാന്ത്രികമായിട്ട് ഇതിലേക്ക് കൈനീട്ടാതെ, കർത്താവേ സ്വർഗമേ എനിക്ക് വേണ്ടി എന്നെ സ്നേഹിച്ച് നീ എന്തെല്ലാം കാര്യങ്ങളാണ് ചെയ്തത്, അതിനുവേണ്ടി നീ ഏതെല്ലാം പങ്കപ്പാടുകളിലൂടെ കടന്നുപോയി. ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. കർത്താവേ, ഇനി ഞാൻ മുന്നോട്ട് നോക്കുമ്പോ എനിക്ക് പ്രതീക്ഷകൾ മാത്രമേ ഉള്ളൂ. സഹോദരന്മാരെ സഹോദരിമാരെ, നമ്മുടെ ജീവിതത്തിൽ കഴിഞ്ഞ കാലങ്ങളിൽ എന്ത് സംഭവിച്ചോട്ടെ, അത് കഴിഞ്ഞു. നാം ദൈവസന്നിധിയിൽ ഏറ്റു പറഞ്ഞ് ആ കാൽവരി ക്രൂശിലെ രക്തത്താല് കഴുകൽ പ്രാപിച്ചു കഴിഞ്ഞപ്പോൾ അത് തീർന്നു. അതിനെക്കുറിച്ചുള്ള കുറ്റബോധത്തിൽ, അതിനെക്കുറിച്ചുള്ള ഇനിയും ആ കാലങ്ങൾ എന്നെ ഇനിയും ഭാവി കാലത്ത് വേട്ടയാടും എന്ന് വിചാരിച്ചുള്ള ആ നിലയിലുള്ള സ്വയം പീഡനങ്ങളിൽ നിന്ന് നമുക്ക് രക്ഷ നേടാം, ഒരു ഒരു വിമോചനത്തിലേക്ക് നമുക്ക് വരാം, ഒരു പ്രത്യാശയുടെ പ്രത്യാശയുടെ അനുഭവത്തിലേക്ക് നമുക്ക് വരാം. കാൽവരി ക്രൂശിൽ പ്രത്യാശയുടെ വീഥികളാണ് കാൽവരി ക്രൂശിൽ നിന്ന് നമ്മുടെ നേരെ വരുന്നത്. പ്രത്യാശയുടെ ആ നിലയിലുള്ള തേജസ്സാണ്, പ്രത്യാശയുടെ പ്രകാശമാണ് നമ്മുടെ നേരെ, ആ വീഥികളാണ് നമ്മുടെ നേരെ വരുന്നത്. നമുക്ക് ദൈവസന്നിധിയിൽ ദൈവത്തോട് നന്ദിയുള്ളവരായിട്ടിരിക്കാം. കർത്താവിനോട് പറയാം, കർത്താവേ നീ കാൽവരി ക്രൂശിൽ ചെയ്ത എല്ലാ കാര്യങ്ങളെയും ഓർത്ത് അതിനെക്കുറിച്ചുള്ള ഒരു അനുസ്മരണത്തോടെ, കർത്താവേ എനിക്ക് പല കാര്യങ്ങളും നേരത്തെ അറിഞ്ഞുകൂടായിരുന്നു, അവിടുന്ന് ഏതെല്ലാം അർത്ഥതലങ്ങൾ അവിടുത്തെ ക്രൂശിലുണ്ട് അതെല്ലാം ഞാൻ എന്റെ ആത്മാവിലേറ്റെടുത്ത് ഞാൻ നന്ദിയുള്ളവനായിട്ട് നന്ദിയുള്ളവളായിട്ട് അവിടുത്തെ സന്നിധിയിലായിരിക്കുന്നു. ഇന്ന് ഈ മേശയിൽ നിന്ന് സംബന്ധിക്കുന്നു മുന്നോട്ടുള്ള ജീവിതത്തിൽ കർത്താവേ ഈ സ്നേഹത്തിന് എനിക്കൊരു മറുപടിയായിട്ട് എന്റെ ജീവിതം എനിക്ക് നൽകണം. ആ നിലയിൽ ഒരു കാര്യമല്ല, അതിനപ്പുറത്ത് ആഴത്തിന് ക്രൂശിന് അർത്ഥതലങ്ങളുണ്ട്. ഹല്ലേലൂയ. കർത്താവ് ക്രൂശിനെ സഹിച്ചപ്പോൾ അവിടുന്ന് ശാരീരികമായ പീഡനങ്ങളിലൂടെ കടന്നുപോയി. ഓ സ്വർഗം പോലും തൃക്കണ്ണന് നിർമ്മലമല്ലാതിരിക്കെ പാപത്തെ നോക്കുവാൻ ദൃഷ്ടികളില്ലാത്തവൻ സ്വയം പാപമായി തീർന്നപ്പോൾ എത്ര വലിയ മാനസിക വ്യഥയിലൂടെ അവിടുന്ന് കടന്നുപോയി. പിതാവിന്റെ കൂടെ ഉള്ളതുകൊണ്ട് ഞാൻ ഏകനല്ല എന്ന് ആശ്വസിച്ച കർത്താവ് ഒടുവിൽ താൻ ഭയപ്പെട്ടത് പിതാവിന്റെ ദൃഷ്ടിയും തന്നിൽ നിന്ന് മാറിപ്പോയപ്പോ എന്റെ ദൈവമേ പിതാവേ എന്ന് വിളിക്കാൻ കഴിവില്ലാതെ എന്റെ ദൈവമേ എന്റെ ദൈവമേ എന്ന് കേവലം ഒരു മനുഷ്യനെ പോലെ ആ നിലയിൽ പിതാവുമായിട്ട് ബന്ധം നഷ്ടപ്പെട്ട ദൈവമേ എന്ന് വിളിച്ച് എന്നെ കൈവിട്ടതെന്ത് എന്ന് പറഞ്ഞ ആ ഒറ്റപ്പെടലിന്റെ ആ തീക്ഷ്ണമായ ആ വ്യഥ അവിടുന്ന് അനുഭവിച്ച രംഗങ്ങൾ ഓർക്കുക. ഇതെല്ലാം ആർക്ക് വേണ്ടി? നമുക്ക് വേണ്ടി എന്ന് പൊതുവെ പറയാതെ നമുക്ക് നെഞ്ചത്തെ കൈവച്ച് പറയാം, എനിക്ക് വേണ്ടി, എനിക്ക് വേണ്ടി. കർത്താവേ എനിക്ക് വേണ്ടി അവിടുന്ന് അത് ചെയ്തു, അവിടുന്ന് ആ നിലയിൽ അനുഭവിച്ചു. ഓ എല്ലാവരുടെയും അകൃത്യം അങ്ങയുടെ മേലെ ചുമത്തിയല്ലോ. അവിടുന്ന് ആ പഴയ നിയമകാലത്ത് പാപയാഗമായി തീർന്ന ആട്ടുകൊറ്റനെ പോലെയും മരുഭൂമിയിലേക്ക് ഉഴന്നു നടക്കാനായിട്ട് വിട്ട ആ ബലിയാടിനെ പോലെയും അവിടുന്ന് ഒരേ സമയം ഈ രണ്ട് കാര്യങ്ങളും അവിടുന്ന് അനുഭവിച്ചല്ലോ കർത്താവേ. അങ്ങനെ എന്റെ രക്ഷ അവിടുന്ന് പൂർത്തിയാക്കിയല്ലോ, പൂർത്തിയാക്കിയല്ലോ, നിവൃത്തിയായി എന്ന് അവിടുന്ന് പറഞ്ഞല്ലോ കർത്താവേ. ഇന്ന് പിതാവ് എന്റെ പാപങ്ങളെ പിതാവിനെ ഓർപ്പിച്ച് എന്റെ മേലെ ന്യായവിധി നടത്താനായിട്ട് പിശാച് ആ നിലയിൽ പിതാവിന്റെ സന്നിധിയിൽ വരുമ്പോ പിതാവ് നോക്കുമ്പോ അവിടെ എനിക്ക് വിരോധമായിട്ട് ചട്ടങ്ങളും പ്രമാണങ്ങളും കാണുന്നില്ല. തന്റെ പുത്രന്റെ രക്തത്താല് മായ്ക്കപ്പെട്ട് ആ നിലയിലെ ക്രൂശിലെ തറച്ച് അതിന്റെ മേൽ അവിടുത്തെ രക്തമാണല്ലോ കാണുന്നത്. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. കർത്താവേ, കർത്താവേ ഈ നിലയിലെല്ലാം എന്നെ സമ്പന്നനും ആത്മീകമായിട്ട് സമ്പന്നനും, എന്നെ ആ നിലയിലെ മഹത്വവും, എന്നെ ആ നിലയിലെ ജീവനും, എന്നെ ആ നിലയിലെ നീതിയും ഒക്കെ ആക്കേണ്ടതിനു വേണ്ടി അവിടുന്ന് കർത്താവേ അവിടുന്ന് എന്നെ അനുഗ്രഹമാക്കി തീർക്കേണ്ടതിനു വേണ്ടി അവിടുന്ന് ശാപമായി തീർന്നു. എന്നെ സമ്പന്നനാക്കേണ്ടതിനു വേണ്ടി അവിടുന്ന് ദരിദ്രനായി തീർന്നു. അവിടുന്ന് ഇതെല്ലാം ക്രൂശിൽ പൂർത്തീകരിച്ചല്ലോ കർത്താവേ. അതിനുമപ്പുറത്ത് കർത്താവേ കഴിഞ്ഞ നാളുകളിൽ ഞാൻ തെറ്റായി വിതച്ചതിന്റെ ഒരു കോഴ്സ് എനിക്കുണ്ട് എന്ന് പേടിച്ച് ഞാൻ നടന്നപ്പോ അതിനും കർത്താവേ അതിന്റെ ശിക്ഷാവിധി അങ്ങ് ഏറ്റെടുത്ത് കഴിഞ്ഞല്ലോ, ഏറ്റെടുത്ത് കഴിഞ്ഞല്ലോ. ആ നിലയില് ഓ കൃപ യേശുവിലൂടെ വന്നു. പുതിയ നിയമത്തിലാണെങ്കിലും ന്യായപ്രമാണത്തിന്റെ ആ വാക്കുകൾക്കപ്പുറത്ത് അതിനെ മായ്ക്കുന്ന അവിടുത്തെ കൃപ അവിടെ ഉണ്ടല്ലോ. ക്രൂശിലാണ് ഇതിന്റെ എല്ലാ വാഗങ്ങൾ ഞാൻ കാണുന്നത്. കർത്താവേ നന്ദി, നന്ദി. എന്റെ കുടുംബജീവിതത്തിൽ ഞാൻ കഴിഞ്ഞ കാലങ്ങളില് ആ അനുഭവങ്ങള് പച്ചപ്പുഴുവിനും വിട്ടലിനും വിട്ടുക്കളിക്കും കുള്ളനും വിട്ടുകൊടുത്തിരുന്നു. എന്റെ വ്യക്തിപരമായ ജീവിതത്തിൽ കുള്ളനും വിട്ടക്കിളിയും ആക്രമിച്ച കാലങ്ങൾ ഉണ്ടായിരുന്നു. എന്റെ സഭാജീവിതത്തിൽ സഹോദരന്മാരുമായിട്ടും സഹോദരിമാരുമായിട്ടുള്ള ബന്ധത്തിൽ കുള്ളനും വിട്ടക്കിളിയും ഇഴഞ്ഞു നടക്കുകയും കുന്നുപൊറുക്കുകയും ചെയ്ത നാളുകൾ ഉണ്ടായിരുന്നു. കർത്താവേ ഉണ്ടായിരുന്നു, ഉണ്ടായിരുന്നു. എന്റെ പടയപ്പുറത്തിൽ കർത്താവേ ഞാനത് അനുവദിച്ചു. പക്ഷേ ഞാൻ മുന്നോട്ട് നോക്കുന്നു. അവിടുത്തെ ക്രൂശിന്റെ ചുവട്ടിൽ നിന്നുകൊണ്ട്, അവിടുന്ന് ക്രൂശിന് സാധിച്ച കാര്യങ്ങളുടെ ചുവട്ടിൽ നിന്നുകൊണ്ട് ഞാൻ മുന്നോട്ട് നോക്കുമ്പോ എനിക്ക് വലിയ പ്രതീക്ഷയാണ്, പ്രത്യാശയാണ് ഉള്ളത്. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. നമ്മൾ ആപത്തിൽ ഓളങ്ങൾ സാധുവെ തള്ളുമ്പോൾ എന്ന് നമ്മുടെ പാഠപുസ്തകത്തിലെ സഹോദരന്മാരെ അത് തിരുത്തി എഴുതി. എന്നാൽ നമ്മൾ ഒറിജിനലായിട്ട് കാണുന്നത് പാപത്തിനോളങ്ങൾ സാധുവെ തള്ളുമ്പോൾ. നമ്മൾ കർത്താവിനായിട്ട് നമ്മുടെ ജീവിതം ഏൽപ്പിച്ചു കൊടുത്തു. എന്നാൽ ഇനിയും നാം മുന്നോട്ട് പോകുമ്പോഴും പാപത്തിന്റെ ഓളങ്ങൾ സാധുവായ എന്നെയും നിന്നെയും തള്ളി വിധിക്കാനായിട്ടുള്ള സാധ്യതയുണ്ട്. അന്നേരം നമ്മൾ എന്ത് ചെയ്യും? പാട്ടുകാരൻ പറഞ്ഞു, ഓ ക്രൂശിന്മേൽ കാണുന്ന സ്നേഹത്തെ ഞാൻ ഓർക്കും. അവേ, ഞങ്ങള് അവിടുത്തെ സന്നദ്ധിയില് കർത്താവെ, ഞങ്ങൾക്കുള്ള ബോധ്യത്തില് ഞങ്ങളുടെ പൂർണ്ണ ഹൃദയത്തോടെ അവിടുത്തെ മുമ്പാകെ ആ നിലയിൽ ഉടമ്പടി ചെയ്യുന്നു. ഇനി ഭാവിയില് ഞങ്ങള് കർത്താവെ ഈ നിലയില് പാപത്തിന്റെ ഓളങ്ങൾ ഞങ്ങളെ തള്ളുമ്പോൾ ഞങ്ങളതിനെ വീണു പോവുകയില്ല കർത്താവെ. ഞങ്ങളെ ക്രൂശിന്മേൽ അവിടുന്ന് ചെയ്തു തീർത്ത കാര്യങ്ങളെ കാണും, അവിടുന്ന് സഹിച്ച പങ്കപ്പാടുകളെ ഞങ്ങൾ ഓർക്കും, അവിടുത്തെ സ്നേഹത്തെ ഞങ്ങൾ ധ്യാനിക്കും കർത്താവെ. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. കഴിഞ്ഞ കാലത്ത് ഞങ്ങളുടെ ഭൂതകാലത്തിലെ ഇന്ന് വരെയുള്ള എല്ലാ കാര്യത്തിനും അവിടെ നിന്ന് ഓർത്തു വരിച്ചല്ലോ. താങ്ക് യു ഫാദർ. നന്ദി നന്ദി കർത്താവെ. ഞങ്ങളെ പ്രത്യാശയോടെ ഭാവിയിലേക്ക് നോക്കട്ടെ, സന്തോഷത്തോടെ ഇതിന് പങ്കപ്പാക്കുകളാകട്ടെ. ഞങ്ങളെ അനുഗ്രഹിച്ചാട്ടെ കർത്താവെ. യേശു ക്രിസ്തുവിന്റെ വലിയൊരു നാമത്തിൽ തന്നെ ആമേൻ.